ਨੇ ਪੁੱਤਰ ਨੰਬਰ ਦਾਵ ਨੇ ਪੁੱਤਰ ਨੰਬਰ ਸਤਰੋ ਖਾਇਕ ਸੁਦੀ ਆਗਮ ਨੇ ਕੰਨੇ ਆਮੀ ਮੰਨੇ ਸੁਦੀ ਵਾਲਾ ਆਕਾਸ਼ੂ ਭੂਮੀ ਮਰਨਿਕਨ ਅਵਰਵਾਨਾਇ ਦੇਵ ਨੰਬਰਾ ਪਰਿਸ਼ੁਤਨ 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 ਨੋਇਰੇਗਲੇ ਸੁਦੀ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനെ പരിപാലിക്കുന്നവനും
വാഴ്ത്തപ്പെട്ടവനാകുന്നു
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുസ്തുറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുസ്തുറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുസ്തുറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ അവസാനവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സുഷ്ടാവേ നിനക്ക് സ്തുതി ഭാവികളായ നടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹരാജാവേ നിനക്ക് സ്തുതി ബാലക്കുമോ ഞങ്ങളുടെ പിതാവേ എന്ന് തിരുനാം വരച്ചു ദ്വാപ്പെടണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ തിരുവിട്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അർത്ഥം തരണമേ ഞങ്ങളുടെ കടക്കാരോടെയാണ് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവർത്തിപ്പിക്കരുത് പിന്നെയാ ദുഷ്മന്ത്രം ഞങ്ങളെ രക്ഷിച്ചോളണമേ നാൾ രാജ്യ ശക്തി മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാന്നു ആമീൻ കൃപ പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു എന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ കർത്താവായ വാഴ്ത്തപ്പെട്ടവനാകുന്നു സുഖന്യ ഗൗറിയാമേ നമ്പുരാന്റെ അമ്മേ പാപികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപ്പോഴും ഞങ്ങളുടെ മർത്തസമയത്തിലും സ്ത്രീ നമ്മളോട് അപേക്ഷിച്ചോളണം ആമീൻ നിങ്ങൾക്കിടെ ഞങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഹൈകോടതിന്റെ ദിവസത്തിൽ നിന്റെ രക്ഷപ്പെട്ടനാക്കാനോലെ വാക്കണേ കർത്താവേ നിന്റെ ആസ്വദിക്ക് മരിച്ചതിന്റെ വരവ് നീക്കു പാറക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോരെ നീ പണ്യമാക്കണമേ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ മടി നീ അവനെ പാർപ്പിക്കണമേ വന്നവനും വരുന്നവരും മരിച്ചു അനുകൂലമാക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്റെ ശരീരങ്ങൾ ആത്മാക്കളും ശരിയായിട്ട് വിളിച്ചു പറയുമാറാകണമേ ആമീൻ ഓറാനേഷ്മിത നിന്റെ കർണവാദി മുഖങ്ങളേറെ നീ അടയ്ക്കരുത് കർത്താവേ ഞങ്ങൾ പാപികളാകുന്നു നിങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളോട് കർണയുണ്ടാകണമേ കർത്താവേ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മയപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ മക്കളിലൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളോട് കർണ ചെയ്യണമേ ആമീൻ ദൈവമായ കർത്താവേ ഒരു സന്ധ്യ കൂടെ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ടെലിഫോണിക് പഠന ക്ലാസ്സിൽ ഒരുമിച്ച് പങ്കെടുക്കുവാനും നിങ്ങളുടെ തിരുവചനം പഠിക്കുവാനും ഞങ്ങൾക്ക് തന്ന അവസരത്തിനും തന്ന മനസ്സിനെ ഓർത്ത് അങ്ങനെ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കണമേ കർത്താവെ. ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെയും ശ്രദ്ധയോടെ കേൾക്കുവാനും പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും സഭകാരെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ദൈവിക നൽവരങ്ങൾ ലഭിക്കത്തക്കവണ്ണം ഉപയോഗപ്പെടുത്തുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് നയിക്കണമേ, നടത്തണമേ. ഞങ്ങൾ വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കത്തക്കോളം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ചെറുതും വലുതുമായ തെറ്റുകളെയും കുറ്റങ്ങളെയൊക്കെ അവിടെ ക്ഷമിക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ നോമ്പിൽ അങ്ങയുടെ അമ്മയായ കന്യാകുമാരിയമ്മയുടെ മധ്യസ്ഥൻ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ദിനങ്ങളിലൊക്കെയും അവിടുന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ. ഈ നോമ്പിൽ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനകളും ഉപവാസങ്ങളും ജാഗരണങ്ങളും ഒക്കെയും അങ്ങയുടെ സംഗതി വിലയേറിയതാകുവാനും അങ്ങനെ അവരിൽ നിന്ന് ലഭിക്കുന്ന നന്മകളെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഉപയോക്തമാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അനുതാപത്തോടും ദൈവാശ്രയ ബോധത്തോടും ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരുടെ അടുത്ത് വാഴ്ച അനുഗ്രഹിക്കണമേ. നന്മ കൊണ്ടും ഐശ്വര്യം കൊണ്ടും നടക്കണമേ. അത് ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നാളെ ചോദിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ ആമേ. സ്ത്രീയുടെ ദൈവത്തിന്റെ വലിയൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ വാത്സല്യമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ യാക്കോബ് സ്ലീഹയുടെ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അഞ്ചാമത്തേതും അവസാനത്തേതുമായ അധ്യായം ആണ് നമ്മൾ പഠിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് 12 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ, അത് 11 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തു. ആമുഖമായിട്ട് എനിക്കൊരു ക്ഷമാപണം അറിയിക്കാനുള്ളത്, ഞാൻ ഇന്നലെ ക്ലാസ് എടുക്കേണ്ടതായിരുന്നു, പക്ഷെ അത്യാവശ്യമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ചില ആവശ്യങ്ങളും ഒക്കെ വന്നതുകൊണ്ടാണ് എനിക്ക് നേരത്തെ അറിയിക്കാനേ കഴിഞ്ഞില്ല. പെട്ടെന്നാണ് ശാന്തമാവ് വിളിച്ചപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. കാരണം അത്രമാത്രം തിരക്കിലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. അതുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് ഒരു ക്ഷമാപണം അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രത്യേകമായിട്ട് ക്ഷമിക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രധാനമായിട്ട് പഠിച്ചത് ധനവാന്മാരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ധനവാന്മാരോട് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ ധനവാന്മാരെന്ന് പറയുന്നത് ദുഷ്ടന്മാരായ ധനവാന്മാരുടെ ജീവിതത്തിൽ വന്നുപോയ പിഴകളെയും ഗൗരവമായ തെറ്റുകളെ ഓർത്ത് കണ്ണുനീരോടെ ദിവസങ്ങളിൽ അലമുറയിട്ട് കരയൂൻ എന്ന് പറഞ്ഞവർക്ക് നിർദ്ദേശം ഒരു വാണിംഗ് നൽകുന്ന ഭാഗമാണ്. പിന്നെ അതുപോലെ നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ള പൊന്നും വെള്ളിയും ഒക്കെയും പ്രയോജനരഹിതമായി പോയി എന്നുള്ള ദയനീയമായ പരാജയത്തിന്റെ ശബ്ദം അവരെ കേൾപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. എന്നിട്ട് കഷ്ടപ്പെടുന്ന ആളുകളെ ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം യാക്കോബ് സുലൈഹ ഓർപ്പിക്കുന്നു, കഷ്ടതയും ദുരിതങ്ങളും ഒക്കെ വരാൻ പോകുന്ന ജീവിതത്തിന്റെ ഏറ്റവും സൗഭാഗ്യകാലങ്ങളുടെ ആരംഭമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുന്ന ഭാഗമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ജീവിതത്തിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് നിരാശയിൽ വീണു പോകുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഏർപ്പെട്ടിരിക്കുന്ന പല മേഖലകളിലും പരാജയമാകുമ്പോൾ അത് ജീവിതത്തിന്റെ തന്നെ പരാജയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരാശയിലേക്ക് വീഴുന്ന ആളുകൾക്ക് ഒരു പ്രത്യാശയുടെയും ആ പരാജയമാണ് വരാൻ പോകുന്ന ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്ന ഒരു തലങ്ങളിലേക്ക് അവരെ ധൈര്യപ്പെടുത്തി പിടിച്ചുയർത്തുന്ന ചില ആശയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. പിന്നെ അതുമാത്രമല്ല, ജീവിതത്തിൽ ഭൗതികമായ കഷ്ടതകളും ഭൗതികമായ രീതിയിലുള്ള പരാജയങ്ങളും സംഭവിച്ച പ്രവാചകന്മാരുടെയും ജിയോബിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ കഷ്ടതയുടെ മധ്യത്തിലും അവർ കാണിച്ച സഹിഷ്ണുതയും ദൈവാശ്രയ ബോധവും അവർക്ക് പിന്നീട് അവരാഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും മൊത്തമുള്ള നന്മയിലേക്ക് അവരെ നയിക്കാൻ തക്കോൺ ഇടയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഭീകരത അനുഭവിക്കുന്നവരെ ധൈര്യപ്പെടുത്തുന്ന ചില ചിന്തകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് ധ്യാനിക്കുകയുണ്ടായി. 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ പ്രസക്തിയുള്ള കുറെ ചിന്തകൾ ഇതിനകത്തുണ്ട്. ചിന്തകളാണ് ഇത് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. 12 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വിശേഷ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയും ചൊല്ലി നിങ്ങൾ സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതവുമായിട്ട് വളരെ സ്വാധീനിക്കുന്ന ഈ കാര്യങ്ങളൊന്നാണ്. സത്യം ചൊല്ലുക, പ്രത്യേകിച്ച് സത്യം ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ചെയ്യരുത് എന്ന് പറയാൻ കാരണം കള്ളസത്യം ചെയ്യുന്ന ചില ഇടപാടുകളുണ്ട്. പക്ഷെ നമുക്കറിയാം നമ്മളൊക്കെ ഈ കുടുംബജീവിതമൊക്കെ നയിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ അത് കൂടുതൽ കണ്ടെത്തി ഭാര്യ ഭർത്താക്കന്മാരുടെയൊക്കെ ബന്ധങ്ങളുടെ ഇടയിലൊക്കെ എന്തെങ്കിലും കള്ളത്തരങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതൽ ഈ ദൈവത്തെ പിടിച്ച് അല്ലെങ്കിൽ അമ്മയെ പിടിച്ച് അപ്പനെ പിടിച്ച് ഭൂമിയെ പിടിച്ചൊക്കെ ആണയിടുന്നത് കേട്ടിട്ടുണ്ട്. കാരണം മറ്റുള്ളവരെ സ്വന്തം വിശ്വാസത്തിലേക്ക് അത് സത്യമായിക്കോട്ടെ കള്ളമായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അതിലേക്ക് അവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ അവരെയും തങ്ങളുടെ ആ ഒരു തലങ്ങളിലേക്ക് നയിപ്പാൻ തക്കവണ്ണം കൂട്ടുപിടിക്കുകയാണ് ദൈവത്തെ സത്യം ചൊല്ലി കൂട്ടുപിടിക്കുന്നത് ഇപ്പോൾ ഉണ്ട്. അത് ചെയ്യരുതെന്നാണ് യാക്കോബ് സുലൈഹ ഓർപ്പിക്കുന്നത്. നമ്മള് നമ്മുടെ കർത്താവിന്റെ ഉപദേശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യരുത്, കാരണം സ്വർഗം ദൈവത്തിന്റെ വാസസ്ഥലമാകുന്നു എന്ന് പറയുന്നത്. നിങ്ങൾ ഭൂമിയെ ചൊല്ലി സത്യം ചെയ്യരുത്, ഭൂമി ദൈവത്തിന്റെ പാദവിടമാകുന്നു. ഈ ഭൂമിയിലുള്ള ഉമ്മനെ ചൊല്ലി സത്യം ചെയ്യരുത്, അത് ദൈവത്തിന്റെ സൃഷ്ടിയാവുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് തന്നെ തന്റെ പദോന പ്രസംഗത്തിന്റെ കൂട്ടത്തില് ഈ കാര്യങ്ങളെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സത്യം ചെയ്യുന്നത്, പ്രത്യേകിച്ച് കള്ളസത്യം ചെയ്യുന്നത് വളരെ ഗൗരവപരമായ ഒരു തെറ്റായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. നമുക്കൊക്കെ എനിക്ക് ഉൾപ്പെടെയൊക്കെ പറ്റുന്ന അബദ്ധമായത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ അത് പലപ്പോഴും ഞാനൊക്കെ ചെയ്യുമ്പോൾ സത്യമാണെങ്കിലും അത് കൂടുതൽ ആ സത്യത്തിൽ മറ്റുള്ളവർ ഉറപ്പിക്കാനായിട്ട് ചിലപ്പോൾ ഈ സത്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അത് പാവമാണ്, അങ്ങനെ ഒരു നോക്കത്തിൽ പക്ഷെ അതൊരു പാവമായിട്ടാണ്. കാരണം നമ്മളൊരു സത്യം പറഞ്ഞിട്ട് മറ്റാരും വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മളെ ഈ സത്യം ചെയ്തുകൊണ്ട് വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഈ ആവശ്യമില്ലാതെ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഈ സ്വർഗത്തെ ചൊല്ലിയും ഭൂമിയിലെ ചൊല്ലിയൊക്കെ സത്യം ചെയ്തു എന്ന് പറയാൻ കാരണം എന്നറിയാം, ഈ ദൈവത്തിന്റെ നാമം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ വലിച്ചിടക്കരുതെന്നുള്ള ഒരു ഒരു ബോധ്യം അതിന് പിന്നിലുണ്ട്. ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിലും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും ദൈവത്തിന്റെയോ ദൈവസത്തയുടെയോ പിന്നെ നാമങ്ങളൊന്നും ദുരുപയോഗം ചെയ്യരുത് എന്നുള്ളതിന്റെ ഒരു ഒരു ഉദ്ദേശം കൂടെ അതിന്റെ പിന്നിൽ കാണുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം ഈ പഴയ നിയമത്തിലൊക്കെ ഒരു സങ്കല്പമുണ്ട്, ഈ ഓ യഹോവേ, ഈ ദൈവത്തിന്റെ നാമം അവർ ഉപയോഗിക്കത്തില്ലായിരുന്നു, അവർക്ക് പേടിയായിരുന്നു, ദൈവമേന്ന് പോലും അവർ വിളിക്കത്തില്ല. കാരണം അത്ര പിന്നെ ഭയത്തോടുകൂടിയ അവർ ദൈവത്തിന്റെ നാമം പഴയ ദൈവത്തിനൊക്കെ യഹോവമാരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വളരെ പിന്നെ വളരെ വിരളമായ സന്ദർഭങ്ങൾ മാത്രമായിരുന്നു ദൈവമേ ദൈവമേന്ന് പോലും ദൈവത്തെ വിളിക്കത്തുള്ളായിരുന്നു. നമ്മളെയൊക്കെ ഈ ആരാധന എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംഗതിയാണ്, നമ്മൾ ദൈവമേ നീ പരിശുദ്ധരാകുന്നു. ഈ നീ എന്ന് പറയുമ്പോഴേ പലപ്പോഴും ഈ നമ്മുടെ ദൈവത്തെ നമ്മൾ മാതാപിതാക്കളെ നീന്ന് വിളിക്കും, ഒരിക്കലും വിളിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരിക്കലും നീന്ന് വിളിക്കത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരെ പോലും നീന്ന് വിളിക്കരുത് എന്നുള്ളതാണ്. നീന്ന് വിളിക്കുമ്പോൾ നിഷേധാത്മകമായ ഒരു പ്രയോഗമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. പക്ഷെ നമ്മൾ അത് മലയാളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ആ സമയത്ത് നമ്മൾ ഹിന്ദിയിൽ നമ്മൾ ചോദിക്കുന്നത് തുമ്മെന്ന് ചോദിച്ചാൽ ഹിന്ദിയിലെ അർത്ഥം നീ എന്താ, തുമാരനാകെ അല്ലെങ്കിൽ തൂ എന്ന് നമ്മൾ ഉച്ചരിക്കാറുണ്ട്. പക്ഷെ അതൊരു നിർണയായിട്ടൊന്നും അല്ല. നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിലും യു നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ യു എന്ന് പറയുമ്പോൾ അതൊരു നിർണയായിട്ടൊന്നും അല്ല. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് വന്നപ്പോൾ ആ നീ നമ്മൾ പദം തന്നെയാ. പക്ഷെ എങ്കിൽ തന്നെയും നമ്മളിപ്പോ മലയാളത്തിൽ ഒരു വ്യക്തിയെ നീ എന്ന് പറയുമ്പോൾ പിന്നെ കാണുന്ന ഒരു അർത്ഥത്തിലല്ല നമ്മൾ ദൈവത്തെ നീ എന്ന് വിളിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ എനിക്ക് ഒരു കുറ്റവ തോന്നാറുണ്ട്, ദൈവമേ നീ പരിശുദ്ധനാണെന്നോ നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ എന്നൊക്കെ നീ എന്ന് പറയുമ്പോൾ ചില പെട്ടെന്ന് നമ്മുടെ മലയാളത്തിന്റെ അർത്ഥം കണ്ടെത്തുമ്പോൾ നമുക്ക് വലിയൊരു വിഷമം തോന്നാറുണ്ട് ആ ഒരു പദപ്രയോഗത്തിൽ. പക്ഷെ അതിന് പകരൊരു വാക്ക് നമുക്കവിടെ കണ്ടെത്താൻ, ദൈവമേ അവിടുന്ന് പരിശുദ്ധനാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകളുടെ സീക്വൻസ് ശരിയാണ്. പക്ഷെ എങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ പിതാവാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ നീന്ന് പറയുന്നത്. പക്ഷേ ആ പദപ്രയോഗമൊക്കെ മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഉള്ളിന്റെ ഉള്ളില് ശരിയോ പറ്റോ എന്നുള്ളത് എനിക്ക് അതിനെ പറ്റി ഇപ്പം പറയാൻ ഒക്കുകയല്ല. കാരണം നമ്മുടെ പുസ്തകങ്ങളൊക്കെ ദൈവമേ നീ നീ എന്നുള്ള പദത്തിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളൊരു ഒരു ബോധ്യമായാൽ മതി. അതൊരു മലയാളത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഭാഷാപ്രയോഗത്തിന്റെ ഒരു പരാജയമായിട്ട് അതിനെ മനസ്സിലാക്കി നമ്മളുള്ളിൽ റെസ്പെക്ട് ആയിട്ട് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. പോട്ടെ, ഞാനത് പറയാനായിട്ട് കാരണം അങ്ങനെ പോലും ദൈവത്തിന്റെ നാമം ദുർവിനിയോഗം ചെയ്യരുത് എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടെ ഇതിന്റെ പിന്നിലുണ്ട്. പ്രത്യേകിച്ച് ആ സത്യം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ പ്രതിനിധി പറഞ്ഞത് നിങ്ങൾ കള്ളങ്ങൾ ഉറപ്പിക്കാനായിട്ട് ദൈവത്തെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത്. ചില കള്ളങ്ങൾ ഉറപ്പിക്കാനായിട്ട് ദൈവത്തെ കൂട്ടുപിടിക്കുന്നു, ചില അസത്യങ്ങള് സത്യങ്ങളാക്കി തീർക്കാൻ തക്കവണ്ണം പിന്നെ വേദവസ്തുത നിർത്തിയും അല്ലെങ്കിൽ അമ്മയെ അപ്പനെയൊക്കെ നിർത്തുകയും ചെയ്യുന്നുണ്ട്. അത് കള്ളത്തരം ചില കള്ളസത്യം ചെയ്യുമ്പോൾ അത് കൂടുതൽ പ്രശ്നമായിട്ടാണ് അതിനേക്കാൾ, അത് നിസ്സാരമായ തെറ്റായിട്ടല്ല അവിടെ പറയുന്നത്. കാരണം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. തല പോയാലും സത്യം പറയണം എന്നുള്ള ഒരു ശക്തമായ ആഹ്വാനമാണ് നമുക്ക് ഈ അക്കൂപത്തിൽ നൽകുന്നത്. ഞാനത് ഓർക്കുന്നുണ്ട്, സത്യത്തില് നമ്മുടെ ആളുകളൊക്കെ നമ്മുടെ ഈ വെളിയിൽ ഉള്ള ആളുകളെയൊക്കെ കള പോട്ടെ, കാരണം നമ്മുടെ ഈ ആരാധനയ്ക്ക് പുറത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ആരാധനാ സമൂഹത്തിന്റെ പുറത്തുള്ള ആളുകളോ ഈ പള്ളിയുമായിട്ട് ബന്ധമില്ലാത്തവരോ അവരുടെയൊക്കെ കാര്യങ്ങളാണ്. ഈ പള്ളി വരുന്ന നമ്മുടെ ആളുകള് ഈ സത്യം സംസാരിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ദുഃഖകരമായ ഒരു സത്യമാണ്. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് കള്ളത്തിലും ഒരു മടിയുമില്ലാതെ പറയുന്ന ഒത്തിരി ആളുകളെ നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ പള്ളി നമുക്കൊക്കെ അച്ഛന്മാർക്കൊക്കെ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് കൂടുതൽ എളുപ്പം. കാരണം പൊതുയോഗത്തിലൊക്കെ വരുമ്പോൾ ഇഷ്ടമല്ലാത്ത ഒരാളെ പറ്റിയൊക്കെ പറയാൻ ഒറ്റ മടിയും മുടി പലരും എന്താണ്, ഇതൊന്നും ദൈവം കാണുന്നില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ എന്തൊരു ദോഷമാണെന്നറിയാം, നമ്മള് വേറൊരു വ്യക്തിയെ പറ്റി നമ്മൾ പറയുമ്പോൾ അയാളെ വാവുകൊണ്ട് ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത കാര്യം അയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ പല ആളുകളും മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നുണ്ട്. അതൊരു നിസ്സാരമായ പാവമായിട്ട് ഒരിക്കലും കരുതരുത്. കാരണം എത്രയോ പേരുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണെന്ന് അറിയാമോ നമ്മൾ പറയുന്നത്. ഈ വേറൊരു വ്യക്തിയെ പറ്റി കള്ളം പറയുക എന്ന് മാത്രമല്ല, നമ്മൾ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ പറ്റി പറയരുത്. നമ്മൾ നമുക്ക് ശരിയായ ബോധ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ പോലും നമ്മൾ മറ്റുള്ളവരെ പറ്റി, നമുക്ക് ശരിയായിട്ട് ബോധ്യമുള്ളൊരു കാര്യമാണെങ്കിൽ പിന്നെ നമുക്ക് സാരമില്ല, അതൊരു സത്യമായിട്ട് നമ്മൾ നിശ്ചയം നമുക്ക് പറയാം. എങ്കിലും മറ്റുള്ളവർ ദോഷത്തിന്റെ കാര്യങ്ങൾ പറയാതിരിക്കുക നല്ലത്. എന്നാൽ നമുക്ക് തീരെ ബോധ്യമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട എത്രയോ ശരിക്കുന്നുണ്ടല്ലോ, നമ്മുടെയൊക്കെ പല ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയാമോ. ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ധാരണയില്ലാത്ത കാര്യങ്ങൾ പറയപ്പെടാം. വളരെ കാര്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എത്രയോ പേരുടെ ജീവിതം, എത്രയോ ബന്ധങ്ങള്, പ്രത്യേകിച്ച് സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ എത്രയോ കുടുംബങ്ങളിൽ അകൽച്ചയായിട്ടുണ്ടെന്നറിയാമോ. മൂന്നാമത് ഒരാള് കയറി ഒരു സഹോദരന്റെ അടുത്ത് മറ്റൊരു സഹോദരനെ പറ്റി പിന്നെ എന്തെങ്കിലും കള്ളത്തരം പറയുമ്പോൾ പലപ്പോഴും സഹോദരങ്ങൾ പോലും ആ സത്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരാഞ്ഞറിഞ്ഞ് ക്ഷമിക്കുന്നതിന് പകരം അത് ഉള്ളി മരിച്ച് അവര് ഈ പള്ളി വന്ന് പ്രാർത്ഥിച്ചിട്ടും സ്വന്തം സഹോദരന്റെ മുഖത്ത് പോലും നോക്കാതെ ഒരു പള്ളി കടന്നത് എത്ര ആളുകളെ നമുക്കറിയാം, എത്ര ഉദാഹരണങ്ങളുണ്ട്. പോട്ടം അന്യര് പോട്ടെ, സ്വന്തം സഹോദരങ്ങൾ പോലും എന്തുകൊണ്ടാ എന്റെ സഹോദരനെ പറ്റി, എന്റെ സഹോദരൻ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞു എന്ന് മൂന്നാമതരാൾ പറയുമ്പോൾ അവനോട് നേരിട്ട് ചോദിച്ചുകൊണ്ട് അത് സത്യമായപ്പോലും ക്ഷമ പറഞ്ഞ് ആ ബന്ധങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിക്കാത്തത്, അത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല ധാരണകളും പെട്ടെന്ന് വരുന്നത് തെറ്റിദ്ധാരണകൾ മൂലമാണ്. ഈ തെറ്റിദ്ധാരണകളൊന്ന് ശരിയായ ധാരണയോടുകൂടി ഒന്ന് വീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് ബന്ധങ്ങളെ നമുക്ക് ഊട്ടി ഉറപ്പിക്കാം, ഒരുപാട് അകൽച്ചകൾ മാറ്റി അടുക്കാനായിട്ട് കഴിയും. പക്ഷെ അങ്ങനെ ഒരു ചിന്തയൊന്നും നമ്മുടെ ആളുകളുടെ ഇടയിൽ വരുന്നില്ലെന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കഴിവതും മറ്റൊരാളെ പറ്റി പറയരുത്, അല്ലെങ്കിൽ സ്വന്തം നമ്മളെ പറ്റി ആരെങ്കിലും അല്ലെ മറ്റൊരാളെ പറ്റി നമുക്കെതിരായിട്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞ കുറ്റം പറഞ്ഞാൽ അവര് നേരിട്ട് അറിയാതെ ഒരിക്കലും അവനെ കുറ്റം വിധിക്കാൻ തക്കോണം. അങ്ങനെ ചെയ്യുന്നൊരു മഹേരാണ് ശരിക്കും, ഒരിക്കലും ചെയ്യരുത്. ഇത് വളരെ നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കുകയും ഗൗരവമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ പറയുന്നുണ്ട് നിങ്ങള് എന്ത് പറഞ്ഞാലും തറ പോയാലും സത്യം സംസാരിക്കാൻ നമ്മൾ അതിന്റെ ശീലം, അത് പരിശീലനമാണ്, അത് ശീലിക്കണം. അത് എന്തുകൊണ്ടാണ് സത്യം പറയണമെന്നുള്ളത് അതൊരു സത്യത്തിൽ നമ്മൾക്ക് എനിക്ക് തോന്നും ഇപ്പൊ പറഞ്ഞത് ഇത്ര കഴിഞ്ഞ് മാറ്റി പറയേണ്ടക്കൊന്നും ഒരു ഉളിപ്പുമില്ലാത്ത ഈ ലോകത്തിലെ തന്നെ ഉദാഹരണം പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ആൾക്കാരെന്തറിയോ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തില് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരു മണിക്കൂർ മുമ്പ് പറഞ്ഞ പ്രസ്താവന അതിനുശേഷം തിരുത്തി പറയാൻ ഒരു ഉളിപ്പുമില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരാണ് കേരളത്തിലെ. കാരണം നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാരാണല്ലോ ഇതുപോലെ മന്ത്രിമാരായിട്ട് മുഖ്യമൊക്കെ ഇങ്ങനെ ഉയർന്ന സ്ഥാനത്ത് വരുന്നത്, അവരുടെ ശീലങ്ങൾ ഒരു മാറ്റാറില്ലെന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞത് ഇച്ചിരി കഴിഞ്ഞ് മാറ്റി പറയാൻ ഒറ്റ മടിയില്ല എന്നുള്ളതാണ്. ഞാൻ ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ നമ്മുടെ അമേരിക്കയിലൊന്നും പിന്നെ ഈ ഇവിടുത്തെ ആളുകൾ എനിക്ക് നദിയത് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ കൂടുതലുള്ളത്. ഒത്തിരി പ്രാർത്ഥിക്കും, ഒത്തിരി പള്ളിയും ചിപ്പ് വരികയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആർത്തിയ കാര്യങ്ങൾ ഇടപെടുന്ന ആളുകളില്ല ഇതിന് കൂടുതൽ കാരണം. കാരണം എന്താ പറയാ, അവര് ഏർപ്പെടുന്ന കൂട്ടായ്മയുടെ മാസത്തിലൊന്നും അവര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ദൈവത്തെ പറ്റി കൂടുതൽ പറയാനുണ്ടെങ്കിലും ദൈവ സത്യങ്ങളെ പറ്റി അറിയാത്തതുകൊണ്ടേ കുഴപ്പം. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. കള്ളത്തരം പറയാതിരിക്കാനായിട്ട് അച്ഛന്മാരുടെ മുകളിലും തിരുവേണികളുടെ മുന്നിൽ പോലും ഒരു മടിയും ഇല്ലാതെ പച്ച കള്ളം ഒരു മടിയും ഇല്ലാതെ ഒരു ഭയവും ദൈവഭയവും ഇല്ലാതെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ ദോഷകരമായ കാര്യം. നമ്മുടെ വിചാരം ഇതൊന്നും ആരും കാണുന്നില്ലെന്നുള്ളതാണ്. ഞാൻ കൂട്ടത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ശക്തമായ ശിക്ഷാവലി വരുന്ന പറയുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ വിശേഷ സഹോദരന്മാരെ സ്വർഗത്തെയോ ഭൂമിയോ ചൊല്ലി യാതൊന്നിനെ പറ്റി സത്യം ചെയ്യരുത്. ശിക്ഷാവിധി കടപ്പാതിരിപ്പാൻ നിങ്ങൾ ഉവ്വു എന്ന് പറഞ്ഞാൽ ഉവ്വുവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് വിരിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശീലിക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ ഞാൻ ഭാഗം പെടുന്നു. ഇവിടുത്തെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട വളരെ കാര്യമായ ഒരു സംഗതിയാണ്. നിങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ ഒരു വലിയ ധൈര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു നിങ്ങൾ ജീവിതത്തിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഇത് ശരിക്കും ഇതൊരു നമുക്ക് ധൈര്യം നൽകുന്ന വലിയൊരു വാക്യമാണ്. നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന എന്തിനാണെന്നറിയാമോ, നമ്മുടെ കഷ്ടത മാറാനല്ല, കഷ്ടത മാറുകയോ മാറാതിരിക്കുകയോ ദൈവത്തിന്റെ ഇഷ്ടം. ഈ പ്രാർത്ഥിക്കുന്നത് മനസ്സിന് വലിയൊരു ധൈര്യം കിട്ടി ഉണ്ടാകാവുന്ന കഷ്ടകളെ അതിജീവിക്കാനായിട്ടാണ്. നമുക്ക് പലർക്കും ഒരു ധാരണയുണ്ട് ഈ പിന്നെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഈ ആവശ്യങ്ങൾ നേടാൻ മാത്രമാണെന്നുള്ളതാണ്. ആവശ്യങ്ങൾ നേടുമായിരിക്കും, അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചോദ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴ് നമുക്ക് മറന്നു. പക്ഷെ അതേസമയം ഈ പ്രാർത്ഥിക്കുമ്പോഴ് വലിയൊരു ശക്തി കിട്ടാറുമുണ്ട്. മികച്ച ആളുകളെ അറിയാം, കഠിനമായ രോഗം ബാധിച്ച് നിരന്തരമായ പ്രാർത്ഥനയിൽ കൂടി രോഗസൗഖ്യം മാറിയ ഒത്തിരി കേസുകളുണ്ട്. കഠിനമായ രോഗം ബാധിച്ച് രോഗസൗഖ്യം വന്നില്ലെങ്കിൽ പോലും മരണത്തിന്റെ മുമ്പിലും ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ കൂടി ഈ രോഗത്തിന്റെ ഒക്കെ ഭീകരതയെ അതിജീവിച്ച് ധൈര്യത്തോടെ സംസാരിക്കാൻ കഴിവുള്ള ഒത്തിരി ആളുകളെ നേരിട്ട് കാണാനിടയായിട്ടുണ്ട്. അതാണ് പ്രാർത്ഥനയുടെ, യഥാർത്ഥ പ്രാർത്ഥനയുടെ വലിയൊരു ശക്തി എന്ന് പറയുന്നത്. രോഗം ഒന്നുകിൽ ഒരു രോഗം മാറും, അതല്ലെങ്കിൽ രോഗത്തെ അതിജീവിക്കാനുള്ള വലിയൊരു ശക്തി നമുക്ക് ലഭിക്കും. ശരിക്കും ഞാൻ നമ്മൾക്ക് ഒരുപക്ഷെ എത്ര ചിന്തിച്ചാലും നമുക്ക് അത് വിശ്വസിക്കാൻ പറയാത്ത പലരുടെ ത്രിവേണിയെ പോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള വിശുദ്ധന്മാരൊക്കെ എങ്ങനെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ അവർ അതിജീവിച്ചത്? പ്രാർത്ഥനയിൽ കൂടിയാണ്. രോഗങ്ങൾ വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് ദുരിതങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ദൈവത്തോട് ഉള്ള ഒരു അവേദ്യമായ ഈ പറയുന്ന ഞാനിതൊക്കെ പറയാനുണ്ടെങ്കിലും ഞാനും അത്ര വലിയ മേന്മയോളാണോ കഴിവാളോ ഒന്നും അല്ല. പക്ഷെ പല ആളുകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള പല പുസ്തകങ്ങളിൽ നിന്നും വായിച്ചിട്ടുള്ള അറിവനുസരിച്ച് ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ അത്രയും കൂടെ ദൈവത്തോട് അടുക്കുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ഒരു വലിയൊരു സാന്ത്വനമുണ്ട്. അതിന് പ്രത്യാശ എന്ന് പറഞ്ഞതാണ്, പ്രത്യാശ എന്ന് പറയുന്നത്. ദൈവത്തോട് അടുക്കുമ്പോൾ, ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന വലിയൊരു ശക്തിയാണ്. നമ്മള് ലോകം വരുമ്പം നേടിയെടുക്കേണ്ട ഒരു ശക്തിയല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും നേടിയെടുക്കേണ്ട, അതൊരു പരിശീലിക്കണം. നേരത്തെ സത്യം പറഞ്ഞു പറഞ്ഞ് പരിശീലിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് നിസ്സാര കാര്യം വരുമ്പോൾ പോലും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നിരാശരാകുന്നതും ആത്മഹത്യയൊക്കെ ചെയ്യുന്നതും? അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉപദേശം അവർക്ക് കിട്ടില്ല. കഷ്ടതകൾ വരുമ്പോൾ കഷ്ടതകളെ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നും, കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കണമെന്നും, ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് ബലപ്പെടാൻ കഴിയുമെന്നും, എന്നിന്റെ ഭാരങ്ങൾ യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എന്ത് കാര്യമായിട്ടാണ് പറയുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇത്രയോ ശക്തിയേറിയ വാക്കുകളാണ്. ചില ആളുകളുടെ ജീവിതത്തില് ചില ചരിത്രമൊക്കെ വായിക്കുമ്പോൾ എത്ര ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുന്ന് നഷ്ടങ്ങൾക്ക് മേൽ നഷ്ടം വന്ന് എല്ലാം നിലംബരിച്ചായിട്ട് ജീവിതത്തിന്റെ വളരെ ദുരിതപൂർണമായ അവസ്ഥയിലാണെങ്കിൽ പോലും പ്രത്യാശ കൈവിടാതെ അദ്ദേഹത്തെ അതിജീവിച്ച ആളുകളെ എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ എന്നും എത്രയോ പാട്ടുകൾ നമ്മൾ പാടാറുണ്ടെന്ന് അറിയാവും. നമ്മൾ മുത്തമ്പാക്കൾ കൊച്ചുകുഞ്ഞു ഉപദേശിച്ചിലേക്ക് ജീവിതത്തിൽ ഇത്രയും ദുരിതം കണ്ട മനുഷ്യനാരാ, പക്ഷെ എന്നിട്ട് ആ ദുരിതത്തിന്റെ മധ്യത്തിലും നഷ്ട നഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരും ഞാൻ എന്ന് പറഞ്ഞ് മനസ്സ് തുറന്ന് പാടുന്ന ഒരു വലിയൊരു ഒരു വലിയൊരു പ്രവാചകനെയാണ് നമ്മൾ ആ ഒരു ഉപദേശിയിൽ കാണുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ എത്രയോ പ്രണച്ച പാടിയിട്ടും അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ അനുഭവം നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു സത്യം. ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ ചെറിയ ദുരിതങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്തുമാത്രം നിരാശയും ദുഃഖിതരും ആകാറുണ്ട്. എങ്കിലും നമ്മളെ ജീവിതത്തിൽ ശീലിക്കേണ്ട ഒരു വലിയ സംഗതിയാണ് പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ ശക്തി പ്രാപിക്കുക എന്നുള്ളത്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവം വലിയ എനിക്ക് എന്റെ വ്യക്തി ജീവിതത്തിലൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ട് കാര്യമാണ്. വളരെ വളരെ ഭീകരമായ സിറ്റുവേഷൻ നടന്നു വരുമ്പോഴും സൗണ്ട് വീഴാതെ ദൈവം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പേടിക്കണ്ട എന്ന് പറയുന്ന ഒരു ശബ്ദം, ഒരു ശക്തി അശരീരി പോലെ ചെവിയിലടിച്ച് പ്രതിസന്ധികൾ അതിജീവിക്കേണ്ട കോണം. അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മളൊക്കെ ഈ ആവപ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോൾ ലഭിക്കുന്ന ഒരു ശക്തിയായിരിക്കും അത്. എന്റെ അനുഭവത്തിൽ കൂടി ഞാൻ പറയുന്നത് നമ്മളൊരു കഴിവുള്ളവരായിട്ടൊന്നുമല്ല, പക്ഷെ ദൈവത്തിന്റെ ആ സമയത്ത് ചില സമയങ്ങളിലൊക്കെ ദൈവം ഒരു വലിയൊരു ശക്തി തരും. ആ സംശയമൊന്നുമില്ല, അത് നമ്മുടെ ജീവിതത്തിലൊക്കെ അത് പ്രാക്ടീസ് ചെയ്യേണ്ട വലിയൊരു കാര്യമാണത്. അപ്പം പറയുന്നത് കഷ്ടത വരുന്നവൻ പ്രാർത്ഥിക്കട്ടെ, നമ്മള് വളരെ കാര്യമായിട്ട്. എന്നിട്ട് പറയുന്നത് സുഖം പ്രാപിക്കുന്നവൻ പാട്ട് പാടട്ടെ. നിനക്ക് സുഖം പ്രാപിക്കുമ്പോഴേ നീ പാട്ട് പാടുക. എവിടെ പാടുക എന്നുള്ളതാണ്, ചുമ റോഡിലൊക്കെ പാട്ട് പാടിക്കൊണ്ട് നടക്കുക എന്നുള്ളതല്ല അർത്ഥം. എനിക്ക് തോന്നുന്നത് സുഖം പ്രാപിക്കുന്നവൻ പാടട്ടെ എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ വന്ന ദൈവത്തിന് സ്തുതി പാടട്ടെ, ദൈവത്തിന് ആരാധന അർപ്പിക്കട്ടെ എന്നാ പറയുന്നത്. സുഖം പ്രാപിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത് ദൈവത്തിന് ആരാധന അർപ്പിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് രോഗം പ്രാപിച്ച് സുഖം പ്രാപിക്കും, പക്ഷെ സുഖം പ്രാപിച്ചു കഴിയുമ്പോഴത്തേക്ക് ആരോഗ്യം വീണ്ടും കിട്ടുമ്പോൾ ഈ ആരോഗ്യത്തിന്റെ പിന്നിലുള്ളത് ദൈവത്തിന്റെ കരുണയാണെന്നൊന്നും തിരിച്ചറിയത്തില്ല. പിന്നും പിന്നെ പഴയ ലോകത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഈ പഴയ ലോകത്തിലേക്ക് വീണ്ടും പോകാനാണെങ്കിൽ എന്തിനാണ് സുഖം പ്രാപിക്കുന്ന ആവശ്യം? എന്തോ ദൈവം നമുക്ക് ആരോഗ്യവും സുഖവും സൗഖ്യവും ഒക്കെ തരുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധന അർപ്പിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണം എന്നൊരു തിരിച്ചറിവാണ് ഇവിടെ യാക്കോബ് ശ്ലീഹ നമുക്ക് നൽകുന്നത്. നിങ്ങൾ കഷ്ടം അനുഭവിക്കുക പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ ദൈവസന്നിധി പോയി പാട്ട് പാടട്ടെ. ദൈവസന്നിധി പാട്ട് പാടട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, നമ്മൾ ഈ ആരാധനയ്ക്കൊക്കെ വരുമ്പോൾ ഈ വീടുകളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പിതാവിന് പുത്രനും പരിശുദ്ധരുമായും സ്തുതി എന്ന് പറയുമ്പോൾ മറുപടി പറയത്തില്ല പലരും, മിണ്ടാതെ അവിടെ നിൽക്കുക. ഇത് ഭാഷ അറിയാത്തത് കൊണ്ട് ശബ്ദമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, അതിന്റെ ഭാഷ ഏറ്റു പറയാനൊരു ഒരു അലസതയെ ഒരു മടിയാ. ചില വീടുകളൊക്കെ ചെല്ലുമ്പോൾ പിതാവിനെ പുത്രം പഠിച്ചിട്ട് വായിക്കുന്നത് എന്നിട്ട് വെയിറ്റ് ചെയ്യും അതിന് റെസ്പോൺസ് കിട്ടാനായിട്ട്. പിന്നെ ശബ്ദമൊന്നും കേൾക്കാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്യും. എപ്പം ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ നിന്നാലും വാ തുറന്ന് ദൈവത്തെ ആരാധിക്കാനും അകലം തോന്നുന്ന ദൈവത്തെ മാറ്റപ്പെടുത്തുവാനും, അത് അതിന്റെ സിറ്റുവേഷൻ അല്ല. മിണ്ടാതിരിക്കേണ്ട ചില സിറ്റുവേഷൻ ഉണ്ട്, അങ്ങനെ മിണ്ടാതിരിക്കണം. അപ്പൊ നമ്മളത് ചെയ്യുന്നതെന്ന് അറിയാം, ഈ മിണ്ടാതിരിക്കാൻ നമ്മൾ ഇരിക്കേണ്ട സമയങ്ങളിൽ വേണ്ടാതെ സംസാരിക്കുകയും മിണ്ടേണ്ട സമയത്തൊട്ട് മിണ്ടാറുമില്ല. ഈ സാഹചര്യം ഞാൻ പറഞ്ഞത് പലപ്പോഴും ഉള്ളത്. ചില പള്ളിയിലൊക്കെ ആരാധനയ്ക്ക് പോകുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്. ഗായകസംഘം മാത്രം പാടും, ജനങ്ങളൊന്നും ഒരക്ഷരവും ഇടത്തില്ല, പുസ്തകം കൈപ്പിടിക്കാതെ കയ്യിലും കെട്ടിങ്ങനെ ചുമ്മാവിടെ നോക്കിയിരിക്കും. ദൈവത്തിന് പാട്ട് പാടണം, ദൈവത്തിന് ആനന്ദകരമായ ദൈവം തന്നിരിക്കുന്ന അധരങ്ങൾ എന്തിനാണെന്നറിയാം, ദൈവം തരുന്ന കൃപയ്ക്ക് ദൈവത്തിന് സ്തുതി പാടുക എന്നുള്ളതാണ്. അത് നമ്മൾ വിട്ടുപോകാതെ മറന്നു പോകാതെ പ്രത്യേകിച്ച് ആരാധനാ സമയത്ത് ദൈവം തരുന്ന നന്മകളെ ഓർത്ത്, പ്രത്യേകിച്ച് ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളുടെ ആനന്ദ ഭവിക്കുന്ന രോഗം സുഖം പ്രാപിക്കുന്നവൻ പാട്ട് പാടട്ടെ എന്ന്, സുഖം പ്രാപിക്കുന്നവൻ മാത്രമല്ല നമ്മളെല്ലാം ദൈവത്തിന് ഓരോ ദിവസവും നമ്മൾ സുഖം പ്രാപിക്കും. ഓരോ ആരാധനയും നമ്മൾ സുഖം പ്രാപിക്കുന്ന അവസരമാണ്. ഈ സുഖം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുന്നതോ പനിയിൽ നിന്ന് രക്ഷപ്പെടുന്നതോ ഒന്നും അല്ല സുഖം എന്ന് പറയുന്നത്. സുഖം പ്രാപിക്കാൻ നമ്മളൊക്കെ രോഗികള്, ഞാനും നിങ്ങളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുന്ന വിവിധ രോഗങ്ങൾ നമുക്കുണ്ട്. പല പൈശാചിക താല്പര്യങ്ങളിൽ വീണ് പോകുന്നതൊക്കെ രോഗങ്ങളുടെ ഭാഗമാണ്. ആ പൈശാചിക ഉപദ്രവങ്ങളാ, അങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നമുക്ക് ദൈവമേ രക്ഷപ്പെടണം എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മളൊക്കെ ഈ ദൈവത്തിന്റെ സൗഖ്യം നമുക്ക് എപ്പോഴും ആവശ്യം. അപ്പൊ നമ്മളൊക്കെ ഞാനും നിങ്ങളും ഒക്കെ, അല്ലാതെ ഈ പനിയും വയറ്റുവേദനയും തലവേദനയും മാത്രമാണ് ഈ അസുഖം എന്ന് പറയട്ടെ. ക്യാൻസറും അല്ലെങ്കിൽ അപകടം പറ്റുന്നതും മാത്രമൊന്നുമല്ല, ഈ നമ്മുടെ ചിന്താഗതികളിൽ തന്നെ എന്തുമാത്രം രോഗങ്ങളുണ്ട്, നമ്മുടെ വീക്ഷണങ്ങളിൽ തന്നെ എന്തുമാത്രം പാപങ്ങളും അസ്വസ്ഥതകളും ഉണ്ട്. അപ്പൊ അതിനൊക്കെ സുഖം പ്രാപിക്കുന്ന അനുഭവം, ആ സുഖം നമ്മൾ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്തുതി പാടണം, ദൈവത്തിന്റെ പാട്ട് പാടണം. നമ്മുടെ നാമദൈവം തന്നിരിക്കുന്നത് ദൈവത്തിന് ആരാധിക്കാനായിട്ട്, അത് നമ്മൾ എപ്പോഴും ഓർക്കണം എന്നുള്ളൊരു തിരിച്ചറിവും ഈ ഭാഗത്ത് നമുക്ക് നൽകുന്നുണ്ട്. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ ദൈവത്തിന് സ്തുതി പാടട്ടെ. പിന്നെ 14-ാമത്തെ വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം പറഞ്ഞത്, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ചില വാക്യങ്ങളിൽ ഒന്നാണ്, ഏറ്റവും പ്രത്യാശ നൽകുന്ന ചില വാക്യങ്ങളിൽ ഒന്നായത്, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. എന്തിനാ മൂപ്പന്മാരെ വരുത്തുന്നേ? നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഒരു വാക്യമാണത്. അയ്യാരെ ഈ മൂപ്പ എന്ന് പറയുന്ന ഒരു ആള്, സഭയിലെ മൂപ്പന്മാര്, നമ്മുടെ പള്ളിയില്, നമ്മുടെയൊക്കെ പള്ളി, പ്രത്യേകിച്ച് നാട്ടിലെ പള്ളികളില്, അമേരിക്ക പള്ളികളില് അച്ഛനും കപ്പിയാരും മൂപ്പനും മൂപ്പത്തിയാരും അച്ഛൻ തന്നെയാണ്. നമ്മുടെ നാട്ടിലുള്ള പള്ളികളിൽ ആയൊക്കെ ഉണ്ട്, അച്ഛനുണ്ട്, പിന്നെ ശുശ്രൂഷകർ അല്ലെ കപ്പിയാര്, പ്രധാന ശുശ്രൂഷ കപ്പിയാർ നമ്മൾ വിളിക്കും, കപ്പിയാരുണ്ട്, പിന്നെ അവരുടെ പള്ളി മൂപ്പനും ഉണ്ട്. അപ്പൊ നമ്മൾ ദീനമായി കിടക്കുമ്പോൾ പിന്നെ പള്ളി മൂപ്പന്റെ പരിപാടി എന്തുവാ? പള്ളി മണിയടിക്കുക, അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കുക, അച്ഛന് കാപ്പി കൊണ്ട് കൊടുക്കുക, ഇതൊക്കെയാണ് മൂപ്പന്റെ പരിപാടി. അപ്പൊ ഈ മൂപ്പൻ എന്ന് പറയുന്ന ഒരു പദത്തിന്റെ അർത്ഥം അതായിരുന്നെങ്കിൽ നമ്മൾ രോഗമായി കിടക്കട്ടെ, പള്ളിയിൽ അച്ഛന് കാപ്പി കൊടുക്കുന്ന മൂപ്പനെ വിളിച്ച് എണ്ണ വരട്ടെ എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ഈ വാസ്തവത്തില് നിങ്ങൾക്ക് ശരിക്കും പലപ്പോഴും ക്ലാസ് എടുത്തിട്ടുള്ള ഭാഗം തന്നെയാണ് മൂപ്പൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രിസ്പിറ്റർ എന്നുള്ളൊരു പദമാണ്, അതിന്റെ ഗ്രീക്ക് പദം പ്രിസ്പിറ്റർ എന്നാണ്. പ്രിസ്പിറ്റർ എന്ന് പറഞ്ഞതിന്റെ പിന്നെ ചെറിയ ചെറിയക്ക് വേണമെന്ന് പറയുന്നത് അല്ലെ, കുറിയാനി പദം പറഞ്ഞ കാശീഷോ എന്നാണ്. കാശീഷോ, കാശീഷോ എന്ന് പറഞ്ഞാൽ പുരോഹിതന. അപ്പം ഈ ഗ്രീക്കില് പിന്നെ പ്രിസ്പിറ്റർ എന്ന് പറയുന്ന പദം, അല്ലെങ്കിൽ കുറിയാനിലെ കാശീഷോ എന്ന് പറയുന്ന പദം, യഥാർത്ഥം അതിന്റെ തർജ്ജമ എന്ന് പറയുന്നത് പട്ടക്കാരന്ന. പക്ഷെ അത് മലയാളത്തിലേക്ക് വന്നപ്പോ എന്ത് പറ്റിയെന്നറിയാമോ? ഈ പ്രിസ്പിറ്റർ അല്ലെങ്കിൽ അല്ലെങ്കിൽ കാശീഷോ എന്ന് പറയുന്ന മൂല്യമേറിയ പദം മൂപ്പനായിട്ട് മാറ്റപ്പെട്ടു. അപ്പൊ ഈ പല ആളുകളുടെ ധാരണ ഈ മൂപ്പൻ എന്ന് പറഞ്ഞാണ്, ചിലരുടെയൊക്കെ ധാരണയാണ്. മൂപ്പൻ എന്ന് പറയുന്നത് പിന്നെ വളരെ പ്രസക്തി ഉള്ള ഒരു സ്ഥാനമാണ്, അത് പ്രസ്പിറ്ററുള്ള സ്ഥാനമാണ് വന്നേക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാര് പല സ്ഥലങ്ങളിൽ പോയി സഭ പ്രവചിച്ച് വന്നിട്ടില്ല. ഈ പലയിടത്തും ഈ പിന്നെ മൂപ്പൻ ഒരു പദമാണ് വന്നേക്കുന്നത്, മൂപ്പന്മാരെ നിയമിച്ചു എന്ന് പറയുന്നത്. പക്ഷെ മൂപ്പന്മാരെ നിയമിച്ചു എന്ന് പറഞ്ഞാല് പുരോഹിതന്മാരെ, കജീഷന്മാരെ, അല്ലെങ്കിൽ പട്ടക്കാരെ നിയമിച്ചു എന്നതിന്റെ അർത്ഥം. കാരണം മൂപ്പന്മാരെ പള്ളിയിൽ മണിയടിക്കുകയും കാപ്പി കൊടുക്കുന്ന ആളെ നിയമിച്ചു കഴിഞ്ഞാൽ സഭവല്ലോ, അവര് ഇത് ശുശ്രൂഷയാ വരുന്നു, അതല്ല. ഇത് വാസ്തവത്തിൽ ഈ പുരോഹിതൻ എന്ന് പറയുന്ന, പട്ടക്കാരൻ എന്ന് പറയുന്ന പദം ഒഴിവാക്കാനായിട്ട് ബൈബിൾ സംബന്ധിച്ച് വാസ്തവത്തിൽ ഇതൊക്കെ ഈ ബൈബിളിലേക്ക് പല പദങ്ങളിലും നിങ്ങൾ ക്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. പുരോഹിതൻ എന്ന് പറയുന്ന പദം ഒഴിവാക്കാൻ പന്ത്രണ്ടോളം ചെയ്തൊരു വേലയായിട്ടാണ് ബൈബിൾ സംസ്കരിച്ചിരിക്കാറുടെ. അപ്പൊ അതിനുവേണ്ടി ചെയ്തതായത്. പിന്നെ ഈ വേദോസത്തിലെ പല സ്ഥലങ്ങളിലും പുരോഹിതന്മാർ എന്നൊരു വാക്ക് അവർ ചേർത്തിട്ടില്ല. പിന്നെ അബദ്ധത്തില് റോമർ പരിശുദ്ധ പൗലോസിലെ റോമറുടെ നേതാത്വ വരണത്ത് മാത്രം പുരോഹിതൻ, പുരോഹിതൻ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ അവർ പുരോഹിതന്മാരെ പോലെ ശുശ്രൂഷ ചെയ്തെന്ന് ഒരു പദം അവിടെ പറയുന്നുണ്ട്. ആ അബദ്ധത്തെ പറ്റി പോയായിരിക്കും അവർക്ക് അതോത്ര. ഇത് ഈ പദം പുരോഹിതൻ എന്ന് പറയുന്ന ഒരു വാക്ക് വാക്യം അവിടെ വരേണ്ടത്, കാരണം പുരോഹിതന് ശുശ്രൂഷയത് ഓക്കെ, അത് ആ പദത്തിലുണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. അഥവാ പ്രസ്ബിറ്റർ എന്ന് പറയുന്ന ഗ്രീക്കിൽ അത് പ്രസ്ബിറ്റർ എന്ന് തന്നെയാണ്, അത് ഗ്രീക്ക് സുറിയാനിയിൽ എഴുതിയപ്പോഴും അത് കശീഷോ എന്ന് തന്നെ പറയുന്ന ഒരു വാക്യമാണ്. അത് ആ വാക്യമാണ് മലയാളത്തിൽ വന്നപ്പോൾ അത് മൂപ്പനായിട്ട് മാറിയത്. അപ്പം എന്റെ പുരോഹിതൻ അവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അപ്പൊ ഈ സഭയിലെ മൂപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അത്, അത് ആരാധനയുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട സംഗതി തന്നെയാണ്. കാരണം അന്ന് ഈ പറയുന്ന മറ്റു സഭകൾ, ഇന്നുണ്ടായ സഭകളൊന്നും ഇല്ലായിരുന്നു, അന്ന് ദൈവത്തിന്റെ സഭ മാത്രമേ ഉള്ളായിരുന്നു.
ആ സഭയിലെ അന്ന് ശിഷ്യന്മാര് ചുമതലപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ പട്ടം കൊടുത്തിട്ടുള്ള പുരോഹിതന്മാരും അല്ലെങ്കിൽ മേൽപ്പട്ടക്കാരും ചമ്മാചമാരും മാത്രമേ ഉള്ളൂ. മൂന്ന് സ്ഥാനങ്ങള് എപ്പിസ്കോപ്പോ, പ്രസ്ബിറ്റർ, ഡീക്കൻസ്. ആ കൂട്ടത്തില് എപ്പിസ്കോപ്പോയുടെ സ്ഥാനം മെത്രാപ്പോലീസയാണ്, സഭയുടെ മൊത്തമാണ്. അപ്പൊ ഇടവകയിൽ ആരെങ്കിലും അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരുന്ന ആളുകളിൽ ആരെങ്കിലും അസുഖം വരുവാണെങ്കിൽ എപ്പിസ്കോപ്പന്മാരിൽ നിയോഗിക്കപ്പെടുന്ന പൂപ്പന്മാര് അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ പ്രസ്ബിറ്ററുടെ ചുമതലയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇതവിടെ പറയുന്നുണ്ട്, നിലവില് രോഗമായി കിടക്കുന്നവരുണ്ടെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ എന്ന് പറയുന്നത്. സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവിടെ ഇവിടെ കിടക്കുന്നവരെ അല്ല പറഞ്ഞത്, സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ എന്നാ പറയുന്നത്. ആ ഒരു വാക്യത്തിനുള്ള എന്ത് പ്രസക്തിയാണെന്നുള്ളത് അറിയാം. സഭയിൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മണവാട്ടിയാണ്, ദൈവം സ്ഥാപിച്ച അല്ലെങ്കിൽ ശിഷ്യന്മാരാൽ സ്ഥാപിക്കപ്പെട്ട സഭ. ഏതൊക്കെയാണ് സഭ? കുരിഞ്ഞ സഭ, എഫേസ്യ സഭ, ഇങ്ങനെയൊക്കെ പല സഭകളും ഉണ്ടാകും. അവർ ഓരോ രാജ്യ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്തിന്റെ പേരിൽ ഓരോ സഭകൾ, ഓർത്തഡോക്സും കത്തോലിക്കും യാക്കോബിയൊന്നും അല്ല, ഓരോ സ്ഥലങ്ങളിൽ അവർ സ്ഥാപിച്ച സഭകളാണ്. ആ സഭകളിലാണ് പിന്നെ പല പേരുകളും ഒന്നുള്ളൂ. ആ സഭകളിൽ അവർ പട്ടം കൊടുത്ത പുരോഹിതന്മാരെ വരുത്തട്ടേനാ പറയുന്നത്, സഭയിൽ നിന്ന് വരുത്തട്ടേനാ പറയുന്നത്. പുരോഹിതന്മാരെ വരുത്തട്ടേനാ പറയുക, ചുമ്മാ ആരെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ഇന്ന് നടക്കുന്നത് എന്തുവാ? എല്ലാവരും പുരോഹിതന്മാരാ, എല്ലാവരും സ്ഥാനാർത്ഥികളാ. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നിയോഗിക്കപ്പെട്ട അധികാരം കൊടുത്തിട്ട് ചിലരുടെ അത് പുതിയ നിയമത്തിൽ മാത്രം, ഇത് പഴയ നിയമത്തിന്റെ പിന്തുടർച്ചയാണ് അല്ലെ. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പിന്നെ പുരോഹിതന്മാരുടെ ചുമതല. രോഗി ഉണ്ടാകുമ്പോഴ് അന്ന് കുഷ്ഠത നമുക്കറിയാം, ദൈവസ്ഥത്തിലൊക്കെ വായിക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തി കുഷ്ഠരോഗി ഉണ്ടെങ്കിൽ ആ അവന് കുഷ്ഠമുണ്ടെന്ന് വിധിക്കുന്നത് പുരോഹിതരാ. ആ പുരോഹിതനെ കുഷ്ഠരോഗി വിധിച്ചു കഴിഞ്ഞാൽ അവൻ ആ അവസരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ആ വിധിയൊക്കെ കൽപ്പിക്കുന്നത് പുരോഹി. അപ്പൊ അത്രമാത്രം പ്രസക്തിയാണെന്നറിയ പുരോഹിതന് ആ വ്യക്തിയുമായിട്ട്. എന്നിട്ട് അവന് രോഗം മാറി തിരിച്ചു വരുമ്പോഴും അവനെ തിരിച്ച് സഭയിലേക്ക് കയറക്കാനുള്ള അധികാര പുരോഹിതനാണ് ഉള്ളത്. അപ്പൊ സെൻട്രൽ ലൈഫാണ് ഒരു വ്യക്തിയുടെയും അല്ലെങ്കിൽ കുടുംബത്തിന്റെയും ഏറ്റവും സെൻട്രലായിട്ടുള്ള ഒരു ചുമതലയാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. അത് പുരോഹിതന്മാരുടെ പ്രസക്തി എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പോട്ടെ. അപ്പൊ ആ ഒരു പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് സഭ സ്ഥാപിച്ചപ്പോഴും അല്ലെങ്കിൽ അപ്പോസ്തലന്മാര് സഭ മുന്നോട്ട് കൊണ്ടുപോയപ്പോഴും ആ ഒരു പഴയ നിയമ കാലത്തുണ്ടായിരുന്ന നിയമങ്ങളും ചട്ടങ്ങളും അതേ തരത്തിൽ തന്നെ കൊണ്ടുപോയത്. പക്ഷെ 18-ാം നൂറ്റാണ്ടിൽ 19-ാം നൂറ്റാണ്ടിൽ പുതിയ സഭകളൊക്കെ വന്നപ്പോഴത്തേക്ക് അടിസ്ഥാനമുള്ള സഭയുടെ നിയമങ്ങളും ഡിസിപ്ലിനും ഒക്കെ മാറ്റപ്പെട്ടു. അത് ഒത്തിരി ദോഷം ചെയ്തു. പൗരോഹിത്യത്തിന്റെ നൽവരങ്ങളിൽ ശുശ്രൂഷകളിൽപ്പെട്ട കാര്യം ഇതൊരു നൽവരമാണ്. സഭയിൽ മൂപ്പന്മാരെ വരുത്തിട്ട് രോഗികളുണ്ടെങ്കിൽ അവന് വേണ്ടി ചില കാര്യങ്ങൾക്ക് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കട്ടെ എന്ന് പറയുന്നത് ഒരു പൗരോഹിത്യത്തിൽ ലഭിക്കപ്പെട്ടിട്ടുള്ള ദൈവിക നൽവരങ്ങളിൽപ്പെട്ട കാര്യമാണ്. ആ നൽവരങ്ങൾക്ക് പാലിക്കണം. ആ നൽവരങ്ങള് പുരോഹിതന്റെ അവകാശം എന്നുള്ളതിനേക്കാൾ അപ്പുറം പുരോഹിതനാൽ നിയമിക്കപ്പെട്ടിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണത്. അത് നിർവഹിക്കേണ്ടത് തന്നെയാണത്. പക്ഷെ എന്ത് ചെയ്യാം, ഇതിന്റെയൊക്കെ ആ ഒരു സത്യങ്ങളും അതിന്റെയൊക്കെ നിയമങ്ങളും ഒക്കെ മാറ്റപ്പെട്ടു. അവിടെ പറഞ്ഞു സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. പിന്നെ അപ്പം അവർക്ക് അറിവ് കൊടുക്കണം എന്നുള്ളതാ. അത് തന്നെ അതിൽ പ്രധാനപ്പെട്ട സംഗതി. നിങ്ങൾ രോഗമായി കിടക്കുമ്പോൾ നിങ്ങളുടെ സഭയിൽ ചെന്ന മൂപ്പന്മാർക്ക് അറിവ്, എങ്ങനെ മൂപ്പന്മാര് വരുന്നത് വീട്ടില്, അല്ലെങ്കിൽ പുരോഹിതന്മാർ എങ്ങനെ വരുന്നത്, അവർക്ക് അവിടെ തന്നെ അറിവ് കൊടുക്കുമ്പോഴാണ് വരുന്നത്. ഇന്ന് ചിലപ്പം ഇന്നത്തെ നമ്മുടെ ആളുകളിലൊക്കെ എനിക്ക് ചില ആളുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് ഈ രോഗം വരുമ്പോള് അച്ഛന്മാരൊന്നും അറിയത്തില്ല. രോഗമെല്ലാം വന്ന് കുറെ നാൾ കഴിഞ്ഞ് പിന്നെ ഈ വല്ലവരോടൊക്കെ പറയും, പക്ഷെ പറയേണ്ടവരോട് പറയത്തില്ല. രോഗമെല്ലാം മാറിക്കഴിഞ്ഞാൽ പറയാം, ഏതാ അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്നത് പ്രാർത്ഥിച്ചില്ല, എനിക്ക് ഒത്തിരി പ്രയാസമുണ്ട്, അച്ഛനെന്താ വരാഞ്ഞ്. നമുക്കറിയാം ഇത് ചിലപ്പോ എപ്പോഴും ഒക്കെ പള്ളിയിൽ വരുന്നവരൊക്കെ വരാതിരുന്ന നമ്മൾ അന്വേഷിക്കും. ആദ്യം ഞങ്ങളാത്തേക്കും പള്ളി വരാത്തവരൊക്കെ വരാതിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അറിയുകയല്ല അത്. എന്നിട്ട് പിന്നെ ഒരു പരാതിയായിട്ട് വലിയ അച്ഛൻ വന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ പള്ളി പോകുന്നില്ല, കണ്ടെടുത്ത് പോവാം. എത്ര പിന്നെ എത്ര നിസ്സാരരായിട്ടുള്ള ചിന്താഗതിയാണ് ഓർത്ത് നോക്കി. ചില ആളുകളിലൊക്കെ പിന്നെ ചിലപ്പോ കാണുമായിരിക്കട്ടെ, ചില അറിഞ്ഞ അച്ഛന്മാർ അറിഞ്ഞിട്ട് പോകാത്ത വളരെ ഗ്രഹത്തെ ഒരുമാതിരിപ്പെട്ട പുരോഹിതന്മാരൊക്കെ ഇങ്ങനെ അറിവ് വിട്ടു കഴിഞ്ഞാൽ രോഗികളെടുത്ത് പോകും. പക്ഷെ അങ്ങനൊരു അങ്ങനെ അറിവ് നമുക്ക് ആയിക്കൂടെങ്കിൽ അച്ഛാ എനിക്ക് ഇങ്ങനെ അസുഖം വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ രോഗമുണ്ട് എന്ന് പറയാനുള്ളൊരു ഒരു 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 ബന്ധം നമ്മള് അത് കാണിക്കണം. ചിലപ്പം നാട്ടുകാരൊക്കെ പറയുമ്പോഴായിരിക്കും ചില ആളെ, എല്ലാവരും അല്ല കേട്ടോ, ചില ആളുകളുടെ കാര്യത്തിലാണ് സർജറി ഒക്കെ കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. അല്ലെ കുറച്ച് ആൾ കാണാതിരിക്കുമ്പോൾ അന്വേഷിക്കുമ്പോഴായിരുന്നു അയാൾക്ക് സർജറി ആണെന്ന് വീട്ടിൽ കിടക്കുക. അത് വലിയൊരു അതൊരു വലിയ സ്നേഹത്തിന്റെ ആഴമായ സ്നേഹത്തിന്റെ ഭംഗം വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ അറിയുമ്പോൾ എന്തുമാത്രം ദുഃഖമാണെന്നറിയാം പുരോഗതി മറക്കൊക്കെ ഉണ്ട്. എന്നാലും ഒന്ന് അറിയിച്ചിട്ട്, കാരണം നമുക്കൊന്ന് നമ്മുടെ ചുമതല പ്രാർത്ഥിക്കാനുള്ളത്, ഒരാത്ത രാത്രി വരുമ്പോഴും വീട്ടിൽ വരുവാനും അവരെ കൈവിട്ട് പ്രാർത്ഥിക്കാൻ, അതിനൊക്കെ അർത്ഥങ്ങൾ, അതിന് ചില അതൊക്കെ ദൈവത്തിന്റെ വിധികളാണ്, അതൊക്കെ നിർവഹിക്കേണ്ട കാര്യമാണ്. ഒരാളെ സ്ഥലം കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു അവകാശമാണ്. അതിലൂടെ ദൈവത്തിന്റെ കൃപകൾ ഒരുപാടുണ്ടാകും, സംശയമൊന്നുമില്ല. ഇപ്പൊ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും സുഖം പ്രാപിക്കുന്നു അവകാശപ്പെടുന്നില്ല എങ്കിൽ തന്നെയും സുഖം പ്രാപിക്കാനുള്ള ഇതിന് സാധ്യതയെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത്രമാത്രം പുരോഹിതന്റെ, ഞാനിതിന് എത്ര വിശദമായിട്ട് പറഞ്ഞത്, ഇവിടെ ഈ പുതിയ നിയമത്തില് പഴയ നിയമത്തിലെ പോലെ തന്നെ പുതിയ നിയമത്തില് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരിൽ കൂടി സഭ സ്ഥാപിക്കപ്പെട്ടപ്പോഴ് ആളുകളിടയില് പൗരോഹിത്യത്തിന്റെ ശക്തമായ സ്വാധീനത്തോടുകൂടി തന്നെയാണ് പഴയ ദിവസത്തിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ അതേ സ്വാധീനത്തോടുകൂടിയാണ് പുതിയ ദിവസത്തിൽ സഭ സ്ഥാപിച്ചപ്പോഴ് ഈ ഒരു ചില വിധികളും കൽപ്പനകളും ഒക്കെ, അല്ലെങ്കിൽ ചില നൽവരങ്ങളും ഒക്കെ സ്ഥാപിക്കപ്പെട്ടത്. പക്ഷെ എങ്ങനെയോ ആ നൽവരങ്ങളും ആ സ്ഥാനങ്ങളുടെ മഹിമയും ഒക്കെ ഇന്ന് കുട്ടിയേക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞു, ജനങ്ങൾ തന്നെ അതൊക്കെ നിസ്സാരമായിട്ട് കാണുകയും ചെയ്തു. അത് വലിയൊരു ദുഃഖകരമായ സത്യമായിട്ട് നമ്മളതിനെ വളരെ മനസ്സിലാക്കേണ്ടതാണ്. ഒരു സഭയിലെ നിങ്ങൾ ധീരമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവൻ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അവൻ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ പൈലാഭിഷേക ശുശ്രൂഷയൊക്കെ നമ്മൾ ഈ ഒരു ആശയത്തിലാണ് എടുക്കുന്നത്. അതും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ശുശ്രൂഷ തന്നെ പൈലാഭിഷേക ശുശ്രൂഷ. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്നത് നമ്മുടെ ഓർത്തഡോക്സ് സഭയില് ഈ പൈലാഭിഷേക ശുശ്രൂഷ നടത്തുന്നത് ഈ ഒരു യാക്കോബ് സ്ലീഹായ പറഞ്ഞ നമ്മൾ ഓർപ്പിച്ച ലേഖനത്തിന്റെ അതേ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഈ കത്തോലിക്ക സഭകളൊക്കെ പൈലാഭിഷേക അന്തിമൂതാശ പറഞ്ഞ ചാനലിന് ഉള്ള ഊതാശ, പക്ഷെ ഓർത്തഡോക്സ് സഭ അത് പഠിപ്പിക്കുന്നില്ല. ആരൊക്കെങ്കിലും രോഗം ഉണ്ടാകുമ്പോൾ മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ പ്രയോജനം ചെയ്യുന്ന ഒരു സുഖത്തിന് വേണ്ടിയുള്ള സൗഖ്യം പ്രാപിക്കാനുള്ള ഒരു ശുശ്രൂഷ. പക്ഷെ നമ്മുടെ ആളുകൾക്കും എന്തെയോ എങ്ങനെയോ ഈ ഒരു കത്തോലിക്ക സഭയുടെ ഒരു സ്വാധീനം ഉണ്ടായിരിക്കാം. ആർക്കെങ്കിലും രോഗം ചിലപ്പോ തമാശയ്ക്ക് ഓർത്ത് പോകുന്നത് ഏതെങ്കിലും ആളുകൾക്ക് രോഗം വളരെ പിന്നെ വളരെ വളരെ കൃത്യമായിട്ടുള്ള രോഗം വരുവാണെങ്കിൽ പോലും അച്ഛന്മാര് അച്ഛന്മാർക്ക് പേടിയാ പറയാം. ശൈലവേദ ശുശ്രൂഷ നടത്തുന്ന തരട്ടെ എന്ന് പറയുമ്പോള് ചില ആളുകൾ പറഞ്ഞു അച്ഛൻ അത്ര വരെ ഒന്നും ആയില്ല, അച്ഛാ ചില ആൾക്കാർ പറയാറുണ്ട് അച്ഛാ അവിടം വരെ ഒന്നും ആയില്ല. അപ്പൊ പലരുടെ ധാരണ ഈ കാണുന്നതിന് മുമ്പുള്ളത് ഒരിക്കലും അതല്ല. നമുക്കറിയാം നമ്മുടെയൊക്കെ പല തിരുമേനിമാരും രോഗം വരുമ്പോഴേ എനിക്കൊന്ന് ചില തിരുമേനിമാരൊക്കെ ഇങ്ങനെ ദൂരദേശത്ത് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഈ തൈലാഭിഷേക ദൂരം ചെയ്തപ്പോ യാത്ര ചെയ്യുന്നത് അതൊരു ഒരു ഒരു ധൈര്യത്തിലാണ് ചെയ്തത്. അപ്പൊ ഇതിന് വലിയൊരു അർത്ഥമുണ്ട്. ഈ തൈലാഭിഷേക ദൂരം എന്ന് പറയുന്നത് പാപമോചനത്തിന്റെയും രോഗസൗഖ്യത്തിന്റെയും ഒരു പ്രാർത്ഥനയാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് അതിന്റെ എർത്തലി ഡൈമെൻഷൻ, രണ്ടാമതിന്റെ ഹവൻലി ഡൈമെൻഷൻ. ഇത് രണ്ടോട് ചേരുന്നത് തൈലാഭിഷേക ശുശ്രൂഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്. ഒന്ന് അതിന്റെ എർത്തലി ഡൈമെൻഷൻ, ഹവൻലി ഡൈമെൻഷൻ. ഒരു വ്യക്തിക്ക് തൈലാഭിഷേക ശുശ്രൂഷ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ അവന്റെ പാപം മോചിക്കുന്നു, അതോടൊപ്പം ഭൂമിയിൽ അവന് സൗഖ്യം നൽകാനുള്ള പ്രാർത്ഥനയും നടക്കുന്നു എന്നുള്ളത്. ഇത് രണ്ടോട് ചേരുന്നതാണ് ഇതിനകത്ത്. അതുകൊണ്ട് വളരെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ശുശ്രൂഷ തന്നെയാണ്. പിന്നെ ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴൊക്കെ ചില ആളുകൾ മരിക്കുമായിരിക്കും അത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ കാരണം നമ്മളൊക്കെ രോഗത്തിന്റെ അങ്ങേ അറ്റം വയ്ക്കുമ്പോഴാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. അതുകൊണ്ടാണ് പലരുടെയും കാരണം ചാടാൻ നേരത്തുള്ള പെട്ടെന്ന് പറഞ്ഞു വിടാനുള്ള ശുശ്രൂഷയാണ്. ഒരിക്കലുമല്ല ഇതൊരു തൈലാഭിഷേക ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനം ഒരു പാപമോചന പ്രാർത്ഥനയാണ്. അതാണല്ലോ യാക്കോബിലേക്ക് ഓർപ്പിക്കുന്നത്. എന്താ അവിടെ പറയുന്നത്? നിങ്ങൾ ധീരമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ. ശരിക്കും അവർക്ക് ഉദ്ദേശിക്കുന്നത് അവനാ, അതായത് പുരോഹിതനെ പറ്റി പറഞ്ഞത്. പുരോഹിതൻ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാ പറയുന്നത്. അപ്പൊ അവിടെ പതിനഞ്ചാം വാക്യം പറഞ്ഞു, എന്നാൽ അവൻ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ജീവനക്കാരൻ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഒന്നാമത്തെ കാര്യം അവനെ ലഭിക്കേണ്ടത് പാപമോചനമാണ്. ഓരോ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിൽ കൂടി വന്നുപോയ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അല്ലേ. പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, പൊക്ക്, പിന്നെ കാൽമുട്ട, കൈമുട്ട, കാൽപാദകങ്ങള്, ശരീരത്തിന്റെ ആകമാനം അവയവങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളൊക്കെ ഇവരിൽ നിന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണയെടുത്ത് കുരിച്ചടയാളം വെച്ചുകൊണ്ട് ഓരോ അവയവങ്ങളിൽ വെച്ച് ഇതൊരു യാന്ത്രികമായി നടക്കുന്ന ഒരു സംഗതിയല്ല. ഇത് വലിയൊരു ആത്മീയ ഇതൊരു കൂതാശയാണ്. കൂതാശ നടന്ന് നിങ്ങൾക്കറിയാം അല്ലെ, ശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു കൂതാശ, കൂടാ ശുദ്ധീകരിക്കുന്ന, ആത്മീയമായിട്ട് ശുദ്ധീകരണം വരുത്തുന്ന സംഗതിയാണ്. അപ്പൊ നമ്മുടെ ശരീരത്ത് ആത്മീയമായ ശുദ്ധീകരണം നടത്തുന്ന ഒരു വലിയ പ്രക്രിയയാണ്. ആ ഒരു ബോധ്യം, ആ ഒരു ബോധം നമ്മൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഇനി എണ്ണ കൂട്ടി കുഴിച്ച് പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിൽ ഒത്തിരി കാരണങ്ങളുണ്ടല്ലേ. കാരണം എണ്ണ എന്ന് പറയുന്നത് രോഗപ്രവർത്തന ഔഷധമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം എണ്ണ ഔഷധം നൽകുന്ന സാധാരണ എണ്ണയില് പ്രാർത്ഥനയാകുന്ന മരുന്ന് ചെല്ലുമ്പോൾ ഇത് ഔഷധമുള്ള ദൈവിക ഔഷധമുള്ള ഒരു വസ്തുവായിട്ട് മാറ്റപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ എണ്ണ ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. നമുക്കറിയാം പഴയ നിയമത്തില് പരിശുദ്ധാത്മാവിന്റെ മത്സരങ്ങളുടെ ഒരു ഒരു മാധ്യമമായിട്ടാണ് നമ്മൾ എണ്ണ കരുതുന്നത്. നമ്മള് എനിക്ക് ഷൗലിനെ പ്രവാചകന്റെ പുസ്തകം പഠിച്ചപ്പോഴൊക്കെ നമുക്കറിയാം ഷൗലിനെ ആവാസിപ്പിക്കുന്നതും ഷൗലിനെ ആവാസം കൊടുക്കുമ്പോൾ കുമ്പിൽ തൈല വേണ്ടി അവരുടെ ചിരസിലൊഴിച്ച് അവരെ ശുദ്ധീകരിച്ചാണ് എണ്ണ. അതവരുടെ സ്വാധീനമുണ്ട്. നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് എണ്ണ. നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ നല്ല ശൗലിയക്കാരന്റെ ഭൂമിയിൽ വഴി കിടക്കുന്ന കള്ളനെ എടുത്തുകൊണ്ട് അത് വഴി കിടക്കുന്ന നല്ല ശബരിയക്കാരനെ നല്ല മനുഷ്യനെ കള്ള മാറാൻ ഒളിവരുത്തപ്പെട്ട മനുഷ്യനെ എടുത്തുകൊണ്ട് നല്ല ശബരിയക്കാരൻ സഫോദി കൊണ്ടുപോയി അവനെ എണ്ണ വെച്ച് അവനെ മരുന്ന് വെച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ട് എണ്ണ ഒരു ഔഷധത്തിന്റെ. അപ്പം അതിൽ പ്രാർത്ഥന ചെല്ലുമ്പോൾ ആത്മീയ ഔഷധമുള്ള ഒരു വസ്തുവായിട്ട് മാറ്റപ്പെടുകയാണ്. അതിന് ഏറ്റവും ഒരു ഉദാഹരണം നമ്മുടെ മൂറോനാണെങ്കിലും സൈറ്റാണെങ്കിലും ഒക്കെ അതിന്റെ ഒരു ഉദാഹരണമാണ്. നമ്മുടെ മൂറോനെ നമുക്ക് തൈലപീഠത്തിന്റെ മൂറോനല്ല നമ്മൾ വെട്ടുന്നത്, അത് ജീവിതത്തിൽ ഒരിക്കലും വെട്ടത്തുള്ളൂ. നമ്മുടെ മാവോസ സമയത്ത് സൈറ്റ് ഒലിവ് ഓയിൽ ചേർത്ത് സൈറ്റ് പ്രാർത്ഥന വെച്ച് കാര്യങ്ങൾ. അപ്പം അതിന് വലിയൊരു ആത്മീയ ശക്തിയുണ്ട്. പുരോഹിതൻ പ്രാർത്ഥിച്ച് ഒരു സാധാരണ എണ്ണയെ അതൊരു വലിയ ഔഷധമുള്ള വസ്തുവായിട്ട് പ്രാർത്ഥനയിൽ കൂടി, കാരണം പ്രാർത്ഥനയിൽ കൂടി പിന്നെ ഏത് വസ്തുവിനെ മാറ്റാമെന്ന് ഇത് മനുഷ്യന്റെ ഒരു ബുദ്ധി കൊണ്ട് ലഭിക്കുന്നതല്ല, ദൈവത്തിന്റെ കർണ കൊണ്ട് ലഭിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം സാധാരണ എണ്ണ ഔഷധമുള്ള ആത്മീയ ഔഷധമുള്ള ഒരു വസ്തു രൂപാന്തരപ്പെടുത്തി അത് ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളിൽ പുരട്ടി അല്ലേ പാപം പാപത്തിനിടയാക്കിയ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും കർത്താവിന്റെ ജീവായുടെ അടയാളമായ കുരിശടയാളം വരച്ചുകൊണ്ട് ഇസ്രായേൽ ജനങ്ങള് ഫറവോന്റെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ആദിജാതന്മാരുടെ സംഹാരം ദൈവം വരുത്തിയപ്പോൾ ഇസ്രായേൽ ഭവനങ്ങളുടെ കട്ടളപ്പടികളിൽ മേൽ കുരിച്ച പിന്നെ രക്തം പുരട്ടി കുഞ്ഞാടുകളുടെ രക്തം പുരട്ടി അടയാളം വെച്ച് ആ കുടുംബങ്ങളെ സംരക്ഷിച്ചതുപോലെ ഇതും കർത്താവിന്റെ തിരുരക്തമാകുന്ന സിമ്പലോടുകൂടി എണ്ണ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും വെച്ചുകൊണ്ട് എല്ലാ പാപങ്ങളും കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് രോഗസൗഖ്യത്തിന് വേണ്ടി പറയുന്ന ഒരു സംഗതിയായിട്ടാണ് ഒരു ആത്മീയ ഔഷധമുള്ള വസ്തുവായിട്ടാണ്. പിന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ മരണത്തിന് ശേഷവും നമ്മുടെ ഞാൻ പറഞ്ഞ ക്ലാസ്സെടുത്തിട്ടുള്ളതാണ് മരിച്ചതിന് ശേഷവും നമ്മൾ എണ്ണ പൂശാറുണ്ട്. മരിച്ചതിന് ശേഷം എങ്ങനെ എണ്ണ പൂശുന്നത്? മരിച്ചയാൾ തിരിച്ചു വരാനാണോ? തിരിച്ച് ഭൂമിയിലേക്ക് വരാനല്ല, മരിച്ചയാൾ സ്വർഗത്തിലേക്ക് പോകുക. കാരണം മരണം ശരീരത്തിന്റെ മരണം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ആത്മാവിന് മരണം ഉണ്ടാവുന്നില്ല. അപ്പം ആത്മാവ് സ്വർഗത്തിലേക്ക് പോകാനായിട്ടാ അല്ലെ. പല ആളുകളുടെ അറിഞ്ഞായിരുന്നു, ഞാൻ പണ്ടൊരിക്കലും ആരാൻ്റെ ഇങ്ങനെ ചോദിച്ചു എന്തിനാ മരിച്ചു പോയ ആളുകളുടെ ശരീരത്ത് എണ്ണ പുരട്ടുന്നത് അല്ലെങ്കിൽ തൈലാഭിഷേകം തൈല് ഒഴിക്കുന്നത്? അതായത് ഈ വേദവസത്തിൽ വായിക്കുന്നുണ്ടല്ലോ പൗരസ്ത്രീക ലേഖനത്തിൽ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുഷ്ടസേനകളുണ്ട്. അപ്പച്ചന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ദുഷ്ടസേനകൾ വിളിക്കുമ്പോൾ അതീത രക്ഷപ്പെടാൻ ശരീരത്തെ വഴുവഴുപ്പുണ്ടാവാനായിട്ട് എണ്ണ പുരട്ടുന്നത് എന്നൊരു ധാരണ വളർത്തു കൊടുത്തില്ലേ? അതിനല്ല എണ്ണ പുരട്ടുന്നത്. അവിടെ വേദവസ്തി പ്രത്യേകം നമ്മൾ ശവള കുസൂഷ പ്രത്യേകം പറയുന്നുണ്ട് ഇല്ലയോ, ജീവിതത്തിൽ നിന്നുള്ള വിശ്രാമത്തിനും പിന്നെ അന്തരീക്ഷത്തിൽ ദുഷ്ടസ്ഥാനങ്ങളിൽ നിന്നുള്ള വിമോചനത്തിനും വിശുദ്ധമാവുന്നുള്ള സംസർഗത്തിനും അല്ലെ ആനന്ദത്തിനുമായി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ എണ്ണ പുരട്ടുന്ന പറയുന്നത് അല്ലെ. യുദ്ധങ്ങളിൽ നിന്നുള്ള വിജയം, വിശുദ്ധന്മാരുള്ള സംസർഗം, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ പുരട്ടുന്ന പറയുന്നത്. പിന്നെ ജീവിതത്തിലുള്ള വിശ്രാമം, ഒരു വിശ്രമ സമയമാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ഒരു ആത്മാവ് യുദ്ധം ഉണ്ടാകുമ്പോൾ അല്ലെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തില് പല യുദ്ധങ്ങളും ഉണ്ടാകുന്ന പറയുന്നത് നമുക്കറിയാം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു പിന്നെ ദൈവത്തിന്റെ മോശയുടെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്ന അവസരത്തില് ഈ മോശ കണ്ടിൽ കൊല ചെയ്തിരുന്നല്ലോ, ഈ കൊല ചെയ്യുന്ന അവസരത്തില് ഈ പിന്നെ പിശാചിന്റെ ഫലവും ചോദിക്കുന്നുണ്ട് ഈ മിഖായേലിനോട്, ഇവനെ കൊല ചെയ്തതാണ് അതുകൊണ്ട് ഇവന്റെ ആത്മാവിനെ പിന്നെ സ്വർഗത്തിലേക്ക് വിടരുത്, നരകത്തിലേക്ക് വിടണമെന്ന് പറഞ്ഞ് ഈ മീഖായേലുമായിട്ട് ഒരു യുദ്ധം നടത്താറുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ഒരു പിന്നെ വാദിക്കുന്നുണ്ട് ഈ മീഖായേലിൽ നിന്ന്. പക്ഷെ അവസാനം മോശ ചെയ്ത നന്മയ്ക്ക് അനുസരിച്ച് സ്വർഗം കിട്ടത്തക്കവണ്ണം ശക്തമായിട്ട് ഈ മീഖായേല് വാദിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനൊരു ചിന്ത പിതാക്കന്മാരുടെ ഉള്ളിൽ വന്നതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാരണമുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്തു തന്നെയാണെങ്കിലും പിന്നെ പൗലോസിലേക്ക് പറയുന്നുണ്ടല്ലോ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുഷ്പ്രയാണകൾ. അപ്പം ആ അതിൽ നിന്നൊക്കെ ഈ ആത്മാവിന് വിമോചനം ഉണ്ടാവണം അല്ലേ. അതാണ് യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം നമ്മുടെ ഈ ലോകത്തിൽ വെച്ച് അവസാനിക്കുന്നതല്ല. സ്വർഗത്തിലേക്ക് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോഴും 40 ദിവസം അവരുടെ ആത്മാവ് ഈ ഭൂമിയിൽ നിലനിൽക്കും, പിന്നെയാണ് സ്വർഗത്തിൽ പോകുന്നതെന്നൊക്കെ ചില ചിന്തകളും പഠനങ്ങളും ചില വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുവരെയുള്ള കാലഘട്ടങ്ങളില് പ്രാർത്ഥനയുടെ അനുഭവങ്ങളായിട്ട് അതിന് കണക്കാക്കുന്നത്. അപ്പൊ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഉള്ള ഒരു ഇതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ പിതാക്കന്മാർ ആ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അത്രമാത്രം പ്രസക്തി പിന്നെ ഈ എണ്ണ അതിന്റെ ഒരു സിമ്പിളാണ്, അടയാളമാണെന്നുള്ളൊരു ബോധ്യമാണ് അവിടെ നമുക്ക് നൽകുന്നത്. അപ്പം കർത്താവിന്റെ നാമത്തിൽ വരെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നത്. എണ്ണ പൂശി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ അവന് എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അപ്പം കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി അവന് പ്രാർത്ഥിക്കും. അപ്പൊ എണ്ണയുടെ കൂടെ ചേർക്കുന്ന ഒരു സംഗതിയുണ്ട്, വിശ്വാസം. അപ്പൊ എണ്ണ വിശ്വാസവും പ്രാർത്ഥനയും കൂടെ ചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യവും ആരോഗ്യവും. ഞാൻ ഈ വർക്കുന്ന ഒരു തൈലാഭിഷേക ശുശ്രൂഷയെ പറ്റി പറയുമ്പോൾ ഈ ചിലപ്പോ ചില ഈ പെന്തിക്കോസ് പോലെ ചില പാസ്റ്റർമാരൊക്കെ ഈ ഒത്തിരി രോഗസൗഖ്യം ലഭിച്ചതിനെ കുറിച്ച് ഒരുപാട് പത്രമാധ്യമങ്ങളിൽ ഘോഷിക്കാറുണ്ട് പല ആളുകൾക്കും അല്ലെ. വാസ്തവത്തില് ഈ എത്രയോ പുരോഹിതന്മാര് തൈലാഭിഷേകം ശുശ്രൂഷ നടത്തി മരിക്കാനായിട്ട് ഒരുങ്ങിയ ആളുകൾ എത്രയോ നാൾ ജീവിച്ചു. എന്റെ ഞാൻ അച്ഛനായിട്ട് അധികാര വർഷമായില്ലെങ്കിൽ പോലും എന്റെ ചെറിയ അനുഭവങ്ങളിൽ പോലും ഒത്തിരി ഉദാഹരണം എനിക്ക് പറയാറുണ്ട്. അതുകൊണ്ട് സ്ത്രീനഷ്ടമാർത്ഥ ചില ആളുകൾ മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ മരിക്കാൻ കടന്ന എത്രയോ ആളുകൾ എത്രയോ നാൾ ജീവിച്ചിരിപ്പുണ്ടെന്നറിയാം. അത് ഇതൊക്കെ ദൈവത്തിന്റെ പത്രിയപ്പെട്ടതാ. പക്ഷെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചുമതലയാണ്. എത്ര രോഗം വന്ന് മരിക്കാറായ വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വിശ്വാസത്തോടുകൂടി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ വ്യക്തിയെ കുറെക്കൂടെ ലോകത്തിൽ ആവശ്യമുണ്ടെന്ന് ദൈവത്തോട് ബോധ്യപ്പെട്ടാല് ദൈവമായിട്ട് കൊടുക്കും. എന്നാലും ഒരു കാര്യം സത്യമാണ് അവിടെ നടക്കുന്നത്, രോഗസൗഖ്യം വന്നാലും വന്നില്ലെങ്കിലും അവിടെ പാപമോചനത്തിന്റെ വലിയൊരു സാധ്യത നടക്കുന്നുണ്ട്. നമ്മൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. ഈ സുഹൃത്തുക്കൾ നടക്കുമ്പോൾ എന്നിലുള്ള പുരോഹിതൻ വിശ്വാസത്തോടുകൂടി എണ്ണ പുരട്ടി എന്റെ അവയവങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ഞാൻ ചെയ്ത പാപങ്ങൾ മോചിക്കപ്പെടുന്നു എന്ന് പറയുന്ന വലിയൊരു ആശ്വാസമുണ്ട്. ആ പാപമോചന ഒരുപക്ഷെ എന്നെ കൂടുതൽ രോഗസൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും നയിക്കുന്നുണ്ട്. അതൊക്കെ അതൊക്കെ ദൈവത്തിന്റെ പദവിപ്പെട്ട കാര്യമാണ്. പക്ഷെ ആ ശുശ്രൂഷയ്ക്ക് നമ്മളെ തന്നെ വിധേയമാക്കപ്പെടണം എന്നുള്ള ഒരു ചിന്തയാണ്. അത് വെറുതെ കാര്യം ചെയ്യുക എന്നുള്ളതല്ല. സഭയിൽ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ വിളിക്കപ്പെട്ട ആളുകളുണ്ട്, അവർ ചെയ്യുക എന്നുള്ള അവിടെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഇതിന് വലിയ ഒരു ആത്മീയ അടിസ്ഥാനമുണ്ട്, ഇതിന് വലിയൊരു വേദപുസ്തക സാങ്കത്യമുണ്ട്, ഇതൊരു സത്യമാണ്. അതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുവാൻ തക്കവണ്ണം, അതിനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. മൂപ്പൻ എന്ന് പറയുന്നത് ക്രിസ്തുക്കളാണ്, പുരോഹിതനാണ്. അവൻ കർത്താവിന്റെ നാമത്തിൽ, ആരുടെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇതൊക്കെ സഭയുടെ ഡിസിപ്ലിനും സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടേണ്ട കാര്യമാണ്. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നിട്ട് വീണ്ടും 14-ാം അധ്യായം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി മറ്റൊരുവൻ പ്രാർത്ഥിച്ചു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നിങ്ങളിൽ എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന്, ഇപ്പൊ രോഗശാന്തി വരേണ്ടത് എന്തൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഒന്നാമതും പറഞ്ഞു, പള്ളി പോയി അച്ഛനെ അറിയിക്കണം. അച്ഛനെ കൊണ്ട് എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ സുഖം പ്രാപിക്കണം. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അവന്റെ പാപങ്ങൾ ഏറ്റു പറയണം. അവന്റെ പാപങ്ങൾ ഏറ്റു പറയണം, തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റു പറയണം. അപ്പൊ തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റു പറയാൻ പിന്നെ പറയുക എന്ന് പറഞ്ഞാൽ അവൻ ആരോടെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ഏറ്റു പറയണം. എന്നിട്ട് പറയുന്നു, ഒരുവന് വേണ്ടി ഒരുവൻ മറ്റൊരുവൻ പ്രാർത്ഥിക്കട്ടെ. നീതിമാന ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന. എന്നിട്ട് നീതിമാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നീതി നടപ്പാക്കാൻ തക്കോണം വിളിക്കപ്പെട്ട ആളല്ല, നീതി ജഡ്ജ്മെന്റ് നടത്താൻ തക്കോണം അല്ലേ. നീതിമാൻ എന്ന് പറഞ്ഞ ആവർത്തത്തിലാണ് പറയുന്നത്, രണ്ടർത്ഥത്തിലും നീതിയോട് ജീവിക്കുന്ന ആള് ഇവിടെ. അപ്പൊ നീതിമാൻ എന്ന് പറഞ്ഞത് ജഡ്ജ് എന്നുള്ള ആളാണ്. ആരാ ജഡ്ജ് എന്ന് പറയുന്നത്? ജഡ്ജ് എന്ന് പറഞ്ഞ സഭയിലെ ജഡ്ജ് എന്ന് പറയുന്നത് കർത്തോപായം ഇട്ടുകൊണ്ട് ശുശ്രൂഷിക്കുന്ന പുരോഹിതന്റെ അർത്ഥം. അപ്പൊ പുരോഹിതൻ അവന്റെ വിഭാഗം ഒന്ന് പിന്നെ അവന്റെ പാപങ്ങളെ ഏറ്റു പറയിപ്പിക്കുക, അവന്റെ പാപങ്ങളെ പറയിപ്പിച്ച് അവന് ശുദ്ധീകരണം പ്രാപിക്കുക. അപ്പൊ അവന്റെ ശരീരത്തും അവന്റെ മനസ്സിലുമുള്ള പാപങ്ങളെ, അപ്പൊ രണ്ട് പ്രക്രിയ. ശരീരത്തെ കുറിച്ചടയാളം വെക്കുമ്പോൾ ശരീരത്തിന്റെ പുരം പോലെയുള്ള പാപങ്ങളും പാപം ഏറ്റു പറയുമ്പോൾ മനസ്സിന്റെ പാപങ്ങളും ഒരുപോലെ, അപ്പൊ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധീകരിക്കപ്പെടത്തക്കവണ്ണം പിന്നെ അവനെ രക്ഷിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ അത് വളരെ പ്രസക്തി നിറഞ്ഞ ഒരു ഒരു സൂത്രമുണ്ട്, പുരോഹിതന്റെ സൂത്രമുണ്ട്. കാരണം നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു, വളരെ വളരെ ഉറപ്പായിട്ടാണ് പറയുന്നത്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു പറഞ്ഞു. ഒരുവൻ മറ്റൊരുവന്റെ പാപങ്ങൾക്ക് വേണ്ടി തമ്മിൽ തമ്മങ്ങളെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഒരുത്തിനു വേണ്ടി മറ്റൊരുത്തം പ്രാർത്ഥിക്കട്ടെ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പം നീതിയുടെ പിന്നെ വേഷം അല്ലെങ്കിൽ നീതിയുടെ വസ്ത്രമാണ് ഞാൻ പുരോഹിതൻ. രോഗിയായിട്ട് കിടക്കുന്നതിന് വേണ്ടി എണ്ണ ഊച്ചി പ്രാർത്ഥിച്ച് അവന്റെ പാപങ്ങളെ ഏറ്റു പറയിപ്പിക്കുക, ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണം. അപ്പൊ വാസ്തവത്തിൽ ഈ തൈലാഭിഷേക സുഖങ്ങൾ നടത്തുന്നത് എപ്പോഴാണെന്ന് അറിയാം, ശാഖം കടക്കുന്നതിന് തന്നെയല്ല. ഒരുവന് രോഗാവസ്ഥ വരുമ്പോൾ തന്നെ അവന് വേണ്ടി അവന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രോഗാവസ്ഥയിൽ തന്നെ രോഗത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ പാപങ്ങൾ ഏറ്റു പറയുമ്പോഴാണ് ഈ മനസ്സിന് വലിയൊരു ശാന്തതയും പുറത്തെ നൽകുന്നത്. നമ്മുടെയൊക്കെ പല ആളുകളും ചെയ്യുന്നതെന്ന് അറിയാം, നിങ്ങൾ നാ കനക്കാൻ വയ്യാത്തപ്പെടാം വീട്ടിൽ പറഞ്ഞ ഏതായാലും രക്ഷയും നിങ്ങളുടെ തൈലാവിഷേകം കൊടുത്തേക്കാം. അതല്ല ഇപ്പൊ ചെയ്യേണ്ടത്. നമ്മുടെ പാപം പഠിപ്പിക്കുന്നത് രോഗത്തിന്റെ മൂർധന്യാവസ്ഥയല്ല, രോഗത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ തൈലാഭിഷേകം പ്രാപിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് പറയുന്നത്. സൗഖ്യമൊക്കെ ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന് ഇഷ്ടമാണ്, അതായത് ദൈവത്തിന് വിട്ടു കൊടുക്കുക. പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു അർത്ഥത്തില്ല. നമ്മൾ ചെയ്യാനുള്ളത് പുരോഗതിനെ വിളിക്കുക, പ്രാർത്ഥിക്കുക, അവന്റെ പാപങ്ങൾ ഏറ്റു പറയിപ്പിക്കുക. അവന് വേണ്ടി ഈ പാപം ഏറ്റു പറയുക എന്ന് പറയുന്നത് വലിയ ഒരു ഒരു ക്രിയയാണ്. നമുക്ക് ആരോടെങ്കിലും പണക്കം ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും ഈർഷ്യുണ്ടെങ്കിൽ സ്വർഗത്തിൽ ആ ഒരു പിന്നെ അതുമൂലം ഉണ്ടായിട്ടുള്ള പാപം മോചിക്കപ്പെടണം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ 17-ാം വാക്യത്തില് പ്രവചനം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, മഴ പെയ്യാതെ പെയ്യിക്കാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു 300 സംവത്സരം. അല്ലേ പ്രവചനം 3 സംവത്സരം 6 മാസവും പിന്നെ ദേശത്ത് 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. 3 സംവത്സരവും ഏലിയാവിന്റെ പ്രാർത്ഥനയെ പറ്റി അവിടെ പറയുന്നത്. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്നാണ് പറയുന്നത്, പക്ഷെ ഏലിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്, എന്താ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ. ഏലിയാവ് പ്രത്യേക ഒരാളായിട്ട് ദൈവം വിട്ടു എന്നുള്ള അർത്ഥത്തിലല്ല, സാധാരണ നമ്മളെപ്പോലും മനുഷ്യനായിട്ടാണ് ദൈവം പറയുന്നത്. പക്ഷെ നമ്മളിൽ നിന്ന് ഏലിയാവിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു, എന്താ അറിയാം, ഏലിയാവിന് വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവത്തിൽ ഭയമുണ്ടായിരുന്നു, ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏലിയാവ് പറഞ്ഞ ദൈവം കേട്ടത്. നമുക്കൊക്കെ ഇല്ലാതെ പോകുന്നത്, എനിക്ക് നിങ്ങൾക്കൊക്കെ ഇല്ലാതെ പോയത് അത് തന്നെ ഈ വിശ്വാസം എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. അതില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പല പ്രാർത്ഥനകളും സാധൂകരിക്കാത്തത്. വിശ്വാസം കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. വിശ്വാസത്തോട് മലയോട് മാറിപ്പോയ മലയോട് പറഞ്ഞാൽ ചാടി കടലിൽ ചാടുന്നു പറയുന്ന നമ്മുടെ കർത്താവ് പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വിശ്വാസം, എനിക്ക് നിങ്ങൾക്കൊന്നും വിശ്വാസത്തിനെ പറ്റി വലിയ ആഴമായ ഇതൊന്നുമില്ല. പക്ഷെ ഏലിയാവിന് നമുക്ക് ഈ സന്ദർഭം വരെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. പിന്നെ ബാലന്റെ പ്രവാചകന്മാര് തന്നോട് വെച്ചുവെച്ചപ്പോഴ് ഉറപ്പാ യാതൊരു മടിയും കൂടെ ഉറപ്പോടെ കൽപ്പിച്ചു, ജീവനുള്ള സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവം കൽപ്പിക്കാൻ സാധിക്കും. ദൈവം വിചാരിച്ചാൽ മഴ പെയ്യിക്കാനും ദൈവം വിചാരിച്ചാൽ മഴ പെയ്യിക്കാതിരിക്കാനും സാധിക്കും. അപ്പൊ നോക്കണം, ഒരു മനുഷ്യന്റെ ശബ്ദത്തെ അനുസരിക്കുന്ന ദൈവം, ദൈവത്തിന്റെ മഹാകാരുണ്യവാനായ ദൈവത്തിന്റെ കാരുണ്യം ഓർത്തുവെക്ക്. ഒരു സാധാരണ മനുഷ്യൻ ഭൂമിയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ ദൈവം അവന്റെ ശബ്ദം കേട്ട് അവൻ പറഞ്ഞതുപോലെ ചെയ്തു എന്നുള്ളതാണ് ദൈവത്തിന്റെ മഹത്വമാണ് വർദ്ധിക്കുക. അവിടെ ഏലിയാവിന്റെ മഹത്വമല്ല, ഇന്ന് പല ആളുകളും അത്ഭുതം കാണിക്കുക അടയാളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ നാമം വരാനായിട്ടാണ്. പത്രത്തിൽ പേര് കൊടുക്കുകയും ഇല്ലാത്ത അത്ഭുതങ്ങളെ പറ്റിയൊക്കെ ടിവിയിലൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവന്റെ നാമം മഹത്വപ്പെടണം. പക്ഷെ ഏലിയാവ് ചെയ്തതല്ല, ഏലിയാവിന്റെ നാമം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനായിട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ നടന്നത്. പല ആളുകളും അവന്റെ പേര് വലുതാക്കാനാണ് നോക്കുന്നത്. അപ്പം ഏലിയാവിനെ പറ്റി പറയാം, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, പക്ഷെ അവൻ മഴ പെയ്യിക്കാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അപ്പം അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് പറയുന്നത് സാധാരണ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായ ഏലിയാവിനെ അസാധാരണ മനുഷ്യനാക്കി തീർത്തത് ദൈവത്തോടുള്ള ആഴമായ വിശ്വാസമാണ്. ആ വിശ്വാസം വന്നപ്പോഴാണ് ദൈവം പറഞ്ഞതുപോലെ കേട്ടത്. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാവയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബോധം മറക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. പിന്നെ ഏലിയാവിനെ പോലുള്ള വിശ്വാസം നിങ്ങളിൽ കൊണ്ടാകണം എന്നൊരു തിരിച്ചറിവ് ഇവിടെ യാക്കോബ് ശ്രീയ നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ 19-ാം വാക്യത്തിൽ വീണ്ടും പറയുന്ന സഹോദരന്മാരെ, നിങ്ങൾ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും
അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ ഭാവിയെ വേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അപ്പൊ നമ്മുടെ നിങ്ങളുടെ സത്യമായി വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ ഭാവിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ രക്ഷിക്കുന്നു. ഇതൊക്കെ ഒരു ഉത്തരവാദിത്തമാണ്. ഇത് എന്റെയും നിങ്ങളുടെയും ഒരു ഉത്തരവാദിത്തമായിട്ടാണ് അവർ പറയുന്നത്. മറ്റൊരുത്തനെ തെറ്റ് വരുമ്പോൾ അവനെ നേർവഴിക്ക് നയിക്കത്തക്കോളം ഉപദേശിക്കുക എന്ന് പറയുന്നത് വലിയൊരു സാധ്യതയെ പറ്റി അവിടെ പറയുന്നത്. നമ്മൾ ഒരു പാപം ചെയ്യുമ്പോൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ സ്നേഹത്തോടുകൂടി ഉപദേശിക്കുവാനും തിരിച്ചു വരുത്തുവാനും ഉള്ള വലിയൊരു ആഴമായ റെസ്പോൺസിബിലിറ്റിയെ പറ്റി, ഒരു സമോദനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾക്ക് എത്ര പേര് ഈ കാര്യത്തെ പറ്റി ബോധവാന്മാരാകുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ കുറവുകള് നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കും. എന്തിനാണെന്നറിയാമോ? അവരെ കുറ്റമിദ്ധിക്കാനായിട്ട്. പക്ഷെ അതിനപ്പുറമായ അവരെ രക്ഷിക്കാനായിട്ട് ഒരു വിചാരം നമ്മളിൽ നിന്ന് പലപ്പോഴും വരും. അവരെ നന്നാകുന്നതിന് വേണ്ടി, അതുകൊണ്ടാണ് ഈ നമ്മളെയൊക്കെ ജഡ്ജിന് പരാജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു വേദന ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു വേദന ഉണ്ടാകുമ്പോൾ നമ്മളോട് പറയാത്തത് എന്താ? നമ്മുടെ വേദന പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് അവരെ കുത്താനുള്ളൊരു സാധ്യതയായിട്ട് കണക്കാക്കും. അതല്ല വിശ്വാസം. നമ്മുടെ മുറിവുകളെ മറ്റുള്ളവരെ പങ്കുവെക്കണമെങ്കിൽ അവർക്ക് തോന്നണം എന്റെ മുറിവുകളെ എന്റെ പാറുകളെ ഇറക്കി വെക്കാൻ തക്കവണ്ണം കഴിവുള്ള ഒരാളാണ്. നമ്മളൊക്കെ വലിയ സഭയിലെ വലിയ വിശ്വാസികളൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ക്വാളിറ്റി, ഇങ്ങനെ ഒരു ദൈവപടി നമുക്കുണ്ടോ എന്ന് സംശയമല്ലേ? നമ്മുടെ പള്ളിയിൽ വരുന്ന എത്ര ആളുകൾ നമ്മളോട് സ്നേഹത്തോട് നമ്മുടെ പ്രയാസങ്ങളെ പങ്കുവെച്ചു. ഒരിക്കലും നമ്മൾ വിശ്വാസമില്ല. കാരണം അറിയാമോ? അവർക്ക് പേടിയാ നാളെ ഇത് പറഞ്ഞുകൊണ്ടേ അവർ കുറ്റപ്പെടുത്തുന്നുള്ളത്. അത് വലിയൊരു ഒരു പ്രയാസമാണ് നമ്മുടെ ഇടയില്. നമ്മുടെയൊക്കെ പള്ളിയിൽ വരുന്ന ആഴമായ ബന്ധങ്ങൾ അങ്ങനെയുള്ളതാകണം. ഒരുത്തരം മുറിവുകളെ കഴുകത്തക്കവണ്ണമുള്ള, സാന്ത്വനപ്പെടുത്തക്കവണ്ണമുള്ള ഒരാളുമായ ബന്ധങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസവും ഭക്തിയും ഒക്കെ അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ദൈവമക്കളും ദൈവത്തിന്റെ വിശ്വാസികളും ഒരുത്തരം പ്രാണനെ സംരക്ഷിക്കുന്നവരായിട്ട് മാറുന്നത്. ഇവിടെ യാക്കോബ് ശ്ലീഹ ആ ഒരു വലിയ ആഹ്വാനം കൂടെ നമുക്ക് നൽകുക ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത്. നമ്മൾ മറ്റൊരു ഒരു ഒരുത്തരം പ്രശ്നങ്ങളില് നമ്മുടെ അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങള് ചെറിയ പ്രശ്നങ്ങളായിട്ട് നമുക്ക് കാണാനും നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലായ്മയാക്കാനും നമുക്ക് സാധിക്കുന്നത്. മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ, നമ്മൾ ഈ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ സ്വന്തം വേദന പോലെ കാണാമെങ്കിലുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ വലിയ വേദനകൾ ഉണ്ടാവത്തില്ല. നമ്മുടെ ജീവിതത്തിൽ വലിയ വേദന ഉണ്ടാകുന്നത് നമ്മൾ മറ്റൊരുത്തർ വീഴ്ചയോടോ, അത് അവന്റെ പ്രശ്നം, അവൻ അതുകൊണ്ട് അനുഭവിച്ചോട്ടെ എന്ന് ചിന്തിച്ച് കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് ഈ നമ്മുടെ വേദനകൾ മാത്രമല്ല നമ്മുടെ വേദനയാവേണ്ടത്. മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടെ വേദനകളാകുമ്പോൾ നമ്മുടെ വേദനയുടെ ഭാരം ചെറുതായിട്ട് തോന്നുകയും ചെയ്യും. ദൈവസ്നേഹത്തിന്റെ പങ്കുകാരായിട്ട് നമുക്ക് ജീവിക്കാനും സാധിക്കും. രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ഈ ഭാഗത്ത് നിന്ന് 11 മുതലുള്ള ഭാഗ്യം നമ്മൾ വായിച്ചത്. ഒന്ന്, നിങ്ങൾ പിന്നെ ദൈവത്തെ ചൊല്ലി ആവശ്യമില്ലാത്ത കള്ളപ്പത്തിൽ ചെയ്യരുത്. നിങ്ങൾ ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സുഖം പ്രാപിക്കുമ്പോൾ ദൈവാലയത്തിൽ പോയി ദൈവത്തിന് ആരാധന അർപ്പിക്കുക എന്നൊരു ആഹ്വാനം. പിന്നെ പറയുന്നത് നിങ്ങൾ ആർക്കെങ്കിലും ദീനമുണ്ടെങ്കിൽ പള്ളി പോയി നിങ്ങളുടെ പുരോഹിതനെ അറിയിച്ചുകൊണ്ട് വീട്ടിൽ വരുത്തി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, എണ്ണ പൂശി പ്രാർത്ഥിക്കാനായിട്ട് പറയണം. മാത്രമല്ല നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഭക്തി കുമ്പസാരം നടത്തപ്പെട്ടോണം നിങ്ങൾ ശ്രമിക്കണം. ഒരുപക്ഷെ സ്വർഗത്തിൽ നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ പാപമോചനം നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ആ പാപമോചനത്തിന്റെ കൂടുതൽ അർഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം തരും. അത് ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന. അത് ഏലിയാവിനോട് ഏലിയാവിനെ പറ്റി പറയുന്നു. ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാവുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സത്യം വിട്ട് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു വരുത്തുവാനും അവരെ നേർവഴിക്ക് നയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ പ്രാർത്ഥനയെ നിങ്ങൾ പാപത്തിൽ സംരക്ഷിക്കുകയും നിങ്ങളുടെ പിന്നെ കൃപ നിങ്ങൾക്ക് നിങ്ങളെ ദൈവം ശ്രദ്ധിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ള ഒരു ആഹ്വാനം കൂടെ നമുക്ക് തിരിച്ചറിവൂടെ ഈ വേദഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. നമ്മൾ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ വേദഭാഗം എന്ന് പറയുന്നത് വലിയ ആഴമായ പഠനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനമൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തില് ആത്മീയ പാതയിലേക്ക് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും, അത് രോഗം വരുന്ന അവസരങ്ങളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ തനക്ക് സുഖമായിട്ട് അനുജീവിക്കുന്ന അനുഭവം, ഇവിടെയൊക്കെ നമുക്ക് വലിയൊരു ഡിസിപ്ലിന്റെയും ആത്മീയ മഹത്തിലെ പ്രവേശിക്കത്തക്കോണമുള്ള വാതിലായിട്ടുള്ള ഒരു അധ്യായമാണ്. നിങ്ങൾ അത് കൂടുതൽ പഠിക്കുകയും ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഒരു ക്വസ്റ്റിന് വേണ്ടി പഠിക്കുന്നതിനുപരിയായിട്ട് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ സമഗ്രമായ ഒരു മാറ്റം വരുത്തത്തക്കവണ്ണം
ഈ ലേഖനങ്ങളെ സ്പർശിക്കുവാനും ധ്യാനിക്കുവാനും നിങ്ങൾ കൃപയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ക്ലാസ് എടുക്കുവാൻ തക്കവണിടയായതിൽ. എന്നെ ഞാൻ വലിയ ക്ലാസ് എടുക്കത്തക്കവണ കഴിവുള്ള ആളുകളാണോ അല്ലെങ്കിൽ പോലും എന്നെ കേട്ടിരിക്കുവാൻ തക്കവണുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചതിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ ചുമതല തന്ന എന്റെ ജനറൽ സെക്രട്ടറി ശാന്തമ്മയോടുള്ള സ്നേഹവും പ്രത്യേകിച്ച് ലിജി സൈമണിന്റെ ട്രഷറിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദേവേന്ദ്ര അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാന്തമ്മ എന്തെങ്കിലും പ്രത്യേക അനൗൺസ്മെന്റിലുണ്ടോ?
ഒരു മിനിറ്റ്. നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് ആത്മീയ മാർഗത്തിലേക്ക് വഴിതിരിക്കുവാൻ തക്കവണ്ണം പ്രസംഗിച്ച് നമ്മളെ പഠിപ്പിച്ച അച്ഛന് വളരെയധികം നന്ദി പറയുന്നു. അച്ഛൻ വളരെ വളരെ താഴ്മയോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമുക്കത് വളരെ കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അച്ഛന് പ്രത്യേകമായിട്ടുള്ള നന്ദി. ഇനി നമുക്കത് പി സി ജോർജ് അച്ഛന്റെ ഒരു ക്ലാസ് കൂടെ ഉണ്ട്. അത് അച്ഛൻ ഇതുവരെ അത് എന്നാ തരുന്ന എടുക്കുന്ന എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് പറയുമ്പോൾ ഞാൻ അത് ഒന്നുകിൽ ബുധനാഴ്ച പ്രേയറിന് അനൗൺസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇമെയിൽ അയക്കുകയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ബുധനാഴ്ച പ്രേയറിനകത്തോ അല്ലെ ഇമെയിലിൽ കൂടെ അറിയിക്കാം. ഇതുവരെ പി സി ജോർജിന് ഒരു വിവരവും തന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നാളെ മിഡ് വെസ്റ്റ് റീജിയന്റെ റീജിയണൽ കോൺഫറൻസ് ആണ്. അതിനകത്ത് പങ്കുചേരുന്ന എല്ലാവർക്കും ആത്മീയ ഉണർവിനും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ടാലന്റ് കോമ്പറ്റീഷനും ക്വിസ് പ്രോഗ്രാമും എല്ലാം ഉണ്ട്. വളരെ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ അത് നടത്തരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവം തന്നിട്ടുള്ള നമ്മുടെ സ്വരവും നമ്മുടെ പ്രസംഗത്തിനുള്ള കഴിവും ഒക്കെ ദൈവം തന്നിട്ടുള്ളതാണ്. ദൈവനാമ മഹത്വത്തിനായി അത് ഉപകരിക്കുക. അത് നമ്മളൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അതിന്റെ സക്സസിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്ക് രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞു. അതിന് വിവരങ്ങളൊക്കെ ഞാൻ രജിസ്ട്രേഷൻ ഫോമും എല്ലാം ഇമെയിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഇന്ന് കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ അഭിനന്ദനവും സ്നേഹവും അറിയിക്കുന്നു.
ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധ ദിവസങ്ങളിലായിട്ട് ക്ലാസ് എടുക്കുവാനും പഠിക്കുവാനും ഒക്കെ അവസരം തന്നു. പ്രത്യേകിച്ച് അങ്ങയുടെ സഹതായും ശിഷ്യനുമായ യാക്കോബ് സ്ലീഹായെ പറ്റി പഠിക്കുവാനും അദ്ദേഹത്തിന്റെ ലേഖനത്തെ പറ്റി ധ്യാനിക്കാൻ ഞങ്ങൾക്ക് ഇറങ്ങുന്നു. തമ്പുരാനെ, ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെയും വ്യക്തി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ സംഗതിയാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അണയാത്ത ദീപ്തി പോലെ അത് കാത്തുപോഷിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പോയവരോടത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും വാഴ്ത്തി, പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തെ അവരെ വാഴ്ത്തണമേ. നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവേനിയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അടുത്ത നാളുകൾ നടക്കാൻ പോകുന്ന കോൺഫറൻസുകളും ഒക്കെ രൂപ സമർപ്പിക്കും. ദൈവം എല്ലാ അനുഗ്രഹമായി തീരുവാണ്ടക്കൊണ്ട് സഹായിക്കണമേ. എവിടെയെങ്കിലും കുറവുകളുടെ ദേക്ക് ഇതൊക്കെ അങ്ങയുടെ നാമത്തിന് വേണ്ടി പൂർണ്ണതായി തീരുവാണ്ടക്കൊണ്ട സംഗതിയാക്കണമേ. സ്വാർത്ഥ ലോഭങ്ങളും സ്വാർത്ഥ ചിന്തകളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും വിനയത്തോടും എളിമയോടും നന്മയുള്ള ഹൃദയത്തോടും പ്രവർത്തിപ്പാനും ജീവിക്കാനും ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. കർത്താവെ, കഠിനമായ രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ ദുരിതങ്ങളിൽ ഒക്കെ എല്ലാവരും അവർക്ക് സംരക്ഷിക്കുക. അവരുടെ വിജയ സ്ലീവായാൽ എല്ലാവരെയും കാത്തുകൊള്ളണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെയൊക്കെ വളരെ സ്നേഹത്തോടും താഴ്മയോടും അങ്ങയുടെ കൃപയുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ജന്മേന്ദ്ര പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്നുള്ള ആസ്വദിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ ആമേൻ. ശുഭ്രഭവാസങ്ങളെ കാത്തുകൊള്ളണമേ. വിശ്വസ്തങ്ങളെ മറച്ചുകൊള്ളണമേ. ശുഭ്രഭാസങ്ങളൊക്കെ നിൽക്കണമേ. ദൈവത്തെ കാലുവെക്കുന്ന സമയത്തും ദൈവത്തിന്റെ കൃതിയും കഴിഞ്ഞ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. ഇതാവണം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതകാം പുത്രൻ തമ്പുരാന്റെ കൃതിയിൽ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധം ആവാസവും തമ്പുരാനെ ഞങ്ങൾ എല്ലാവരുടെ മേലും ഞങ്ങളെല്ലാ അപേക്ഷകളുടെ മേലും പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിന്മേലും ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അധികമായ അല്പമായോ ഇതിൽ സഹായിക്കുക സഹകരിക്കുക സംബന്ധിക്കുക ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും എന്നെപ്പോഴും കൊണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.